والغزوة الكبرى التي ببدر في الصوم في سابع عشر الشهر.
بسم الله الرحمن الرحيم. الحمد لله رب العالمين، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله صلى الله وسلم عليه وعلى آله وأصحابه أجمعين. اللهم انفعنا بما علمتنا، وعلمنا ما ينفعنا، وزدنا علما. اللهم أصلح لنا شأننا كله، ولا تكلنا إلى أنفسنا طرفة عين. اللهم إنا نعوذ بك من زوال نعمتك، وتحول عافيتك، وفجاءة نقمتك، وجميع سخطك. اللهم إنا نعوذ بك من جهد البلاء، ودرك الشقاء، وسوء القضاء، وشماتة الأعداء. أما بعد، سهودر أنجلي يمشي لي ريم الله جارتك لك رسول الله صلى الله عليه وسلم يودي شارترة بدر يودة تند شارترة معنا نمال بيوري شوئرنا بدر آغ يودتم كنك غيب أغوتم إغوتم رند سينيوم إدغالرن പോരാടുകയും ചെയ്യുന്ന യുദ്ധത്തിന്റെ ഏറ്റവും കടുത്ത ഘട്ടത്തിലേക്ക് അത് കടക്കുകയാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാം, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാല വഹുവ ഫീ ഖുബ്ബത്തിൻ യൗമ ബദ്രിൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് യുദ്ധത്തിന്റെ ആദ്യ ഘട്ടത്തിൽ കഴിഞ്ഞിരുന്ന ആ കൂടാരത്തിൽ വെച്ച് നബി ദുആ ചെയ്തു. അല്ലാഹുമ്മ ഇന്നി അൻശുദുക അഹ്ദക വവഅദക. അല്ലാഹുവേ, ഞാനിതാ നീ നൽകിയ വാഗ്ദാനം, രണ്ടാലൊരു സൈന്യത്തെ, രണ്ടാലൊരു സംഘത്തെ നൽകുമെന്ന്, മുസ്ലിമീങ്ങളെ വിജയിപ്പിക്കുമെന്ന് നീ നൽകിയ വാഗ്ദാനം ഞാൻ നിന്നോട് ചോദിക്കുന്നു. അല്ലാഹുമ്മ ഇൻ തശ ലാ തുഅബദ് ബഅദ അൽയൗം. അള്ളാഹുവെ, നീ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഈ ദിനത്തിന് ശേഷം പിന്നെ നിന്നെ ആരാധിക്കുന്നവരുണ്ടാവുകയില്ല. ആ ഘട്ടത്തിലെത്തിയപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈക്ക് പിടിച്ചു. ഫഖാൽ, എന്നിട്ട് പറഞ്ഞു, ഹസ്ബുക യാ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂലെ, മദി അൽഹത്ത അലാ റബ്ബിക്, താങ്കൾ താങ്കളുടെ റബ്ബിനോട് അത്രയും തേടി, അത്രയും തേടി കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ ഈ ഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തു ചെയ്തു? വഹുവ യസീബു ഫിദ്ദറഅ, അവിടുന്ന് തന്റെ പടച്ചട്ടാണിനുകൊണ്ട് യുദ്ധമുഖത്തേക്ക് ചാടിയിറങ്ങി. ഫഖറജ വഹുവ യഖൂൽ, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു, സയുഹ്സമുൽ ജംഉ വയുവല്ലൂന ദുബുർ, സയുഹ്സമുൽ ജംഉ വയുവല്ലൂന ദുബുർ. അത് ഖുർആനിലെ സൂറത്തുൽ ഖമറിലെ ആയത്താണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പല ഘട്ടങ്ങളിലും ഖുർആനിലെ പ്രയോഗങ്ങൾ കൊണ്ട് ഇഖ്തിബാസ് നടത്തിയിരുന്നു. ഭാഷയിലൊരു പ്രയോഗമാണ് ഇഖ്തിബാസ് എന്ന് പറയുന്നത്. സംസാരത്തിനിടയിൽ ഇന്നിടത്തു നിന്ന് ഉദ്ധരിക്കുകയാണ് എന്ന് പറയാതെ ഉദ്ധരിക്കുക, ചില ഭാഗങ്ങൾ ഉദ്ധരിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളിൽ അത് ധാരാളമായി കാണാം. അവിടുന്ന് ഖൈബറിൽ യഹൂദികളുടെ കോട്ടകളിലേക്ക് ചെന്നിറങ്ങുന്ന സന്ദർഭത്തിൽ പറഞ്ഞു, അല്ലാഹു അക്ബർ, ഖരിബത് ഖൈബർ, ഇന്ന ഇദാ നസൽനാ സാഹത ഖൗമിൻ ഫസാഅ സബാഹുൽ മുൻദരീൻ. സൂറത്തു സഫാത്തിലെ ആയത്തിലെ ഭാഗമാണത്. അല്ലാഹു അക്ബർ, ഖരിബത് ഖൈബർ, ഖൈബർ പരാജയപ്പെട്ടിരിക്കുന്നു. നമ്മളൊരു കൗമിന്റെ, ഒരു ജനതയുടെ നടുമുറ്റത്തേക്ക് ഇറങ്ങിയാൽ ഫസാഅ സബാഹുൽ മുൻദരി, ആ താക്കീത് നൽകപ്പെട്ടവരുടെ പകൽ അത് അങ്ങേയറ്റം മോശമായിരിക്കും. അവരെ അള്ളാഹു പരാജയപ്പെടുത്തും. അതുപോലെ ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയത്ത് ഓതുകയാൽ സയുഹ്സമുൽ ജംഉ, ഈ സംഘം അത് പരാജയപ്പെടും. വയുവല്ലൂന ദുബുർ, അവർ പിന്തിരിഞ്ഞോടുക തന്നെ ചെയ്യും. സൂറത്തുൽ ഖമറിലെ آتنا سيهزم الجمع ويولون الدبر بل الساعة موعدهم والساعة أدهى وأمر أورك تأكيدنا القبطيري كنا هذا قيامة النار والساعة أدهى وأمر هذا أورك يتوهم وليأباك لما يريكم يتوهم كيبير ينبه وما يريكم أورك أبدا هذا أنا آيتين باكي إذا برنجو عند الله عند رسول صلى الله عليه وسلم يدهم قتيك ചാടി ഇറങ്ങിയെന്നാണ് ഹദീസിലുള്ളത്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ശത്രുക്കളോട് ഏറ്റവും അടുത്ത സ്ഥലം ഏതാണോ അവിടെ തന്നെ നിന്നുകൊണ്ട് അവിടുന്നും അവിടുത്തെ ആ ശ്രേഷ്ഠമായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരം കൊണ്ട് തന്നെ അവിടുന്ന് അതാ അള്ളാഹുവിന്റെ മാർഗത്തിൽ പോരാടുകയാണ്. അള്ളാഹുവിന്റെ സഹായം വന്നിറങ്ങി, മലായിക്കത്ത് വന്നിറങ്ങി. علي بن ابي طالب رضي الله عنه പറയുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോടും അബൂബക്കറിനോടും ബദർ യുദ്ധത്തിന്റെ ദിവസത്തിൽ പറഞ്ഞു, മഅ അഹദികുമാ ജിബ്രീൽ വമഅ അൽആഖരി മീകായിൽ. നിങ്ങളിൽ ഒരാളുടെ കൂടെ യുദ്ധത്തിൽ ആരുണ്ട്? ജിബ്രീൽ ഉണ്ട്. മറ്റയാളുടെ കൂടെ മീകായിൽ ഉണ്ട്. വഇസ്റാഫീൽ മലകുൻ അദീമ യഷ്ഹദുൽ ഖിതാല വയകൂനു ഫിസ്ഫ്. ഇസ്റാഫീൽ വലിയ ഒരു മലക്കാണ്, ഇസ്റാഫീലുമുണ്ട് യുദ്ധത്തിൽ, യുദ്ധത്തിന്റെ അണിയിൽ ഇസ്റാഫീലുമുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു. അവിടുന്ന് സഹാബത്തിനെ ആ യുദ്ധത്തിന് പ്രേരിപ്പിക്കുക കൂടി ചെയ്യുകയുണ്ടായി. അത് അതിന് പ്രേരണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകി. അള്ളാഹുവിന്റെ കൽപ്പനയാണ് ഹരിദുൽ മുഅ്മിന അലൽ ഖിതാൽ, മുഅ്മിനുകളെ അതിന് പ്രേരിപ്പിക്കുക എന്ന്. നോക്കൂ, ഒരു സഹാബി ഉമൈർ ഇബ്നുൽ ഹുമാം എന്നുപേരുള്ള സഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വാക്ക് കേൾക്കുകയാണ്. എന്താണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? ഖൂമു ഇലാ ജന്നതിൻ അർദുഹസ് സമാവാതു വൽ അർദ്. നിങ്ങൾ ചൊല്ലൂ, ആകാശങ്ങളുടെയും ഭൂമിയുടെയും വിസ്താരമുള്ള വീതിയുള്ള സ്വർഗത്തിലേക്ക് നിങ്ങൾ മുന്നോട്ടു പോകൂ എന്ന് പറഞ്ഞു. ഫഖാല ഉമൈർ ഇബ്നുൽ ഹുമാം അൽ അൻസാരി, ഉമൈർ ഇബ്നുൽ ഹുമാം എന്ന സഹാബി ഇത് കേട്ടപ്പോൾ പറഞ്ഞു, യാ റസൂലല്ലാഹ് ജന്നതുൻ അർദുഹസ് സമാവാതു വൽ അർദ്, ആകാശങ്ങളുടെയും ഭൂമിയുടെയും വീതിയുള്ള അതിന്റെ വലിപ്പമുള്ള സ്വർഗമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നഅം. അപ്പോ സഹാബി പറഞ്ഞു, ബഖിൻ 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 എന്ന വാക്ക് ഒരാൾ തന്റെ തൃപ്തി അറിയിക്കാൻ പറയുന്ന വാക്കാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, മാ യഹ്മിലുക അലാ ഖൗലിക ബഖിൻ ബഖിൻ, എന്താണ് താങ്കൾ ബഖിൻ ബഖിൻ എന്ന് പറയാനുണ്ടായ കാരണം? അദ്ദേഹം പറഞ്ഞു, ലാ വല്ലാഹി യാ റസൂലല്ലാഹ് ഇല്ലാ റജാഅത അൻ അകൂന മിൻ അഹ്ലിഹ, ഞാൻ ആ സ്വർഗ്ഗക്കാരനാകും എന്ന പ്രതീക്ഷ കൊണ്ട് പറഞ്ഞതാ. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഇന്നക മിൻ അഹ്ലിഹ, നീ ആ കൂട്ടത്തിൽ തന്നെയാ. ഫഅഖ്റജ തമറാതിൻ മിൻ ഖറനിഹി ഫജഅല യകുലു മിൻഹു, അദ്ദേഹം അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് അല്പം കാരക്ക എടുത്ത് അത് തിന്നാൻ തുടങ്ങി അദ്ദേഹം. എന്നിട്ട് പറഞ്ഞു, ലഇൻ അന ഹയിതു ഹത്താ അകുല തമറാതി ഹാദിഹി, ഈ കാരക്ക മുഴുവൻ തിന്നാനുള്ള അത്രയും സമയം ഞാൻ ഇവിടെ ചെലവഴിക്കുകയാണെങ്കിൽ ഇന്നഹാല ഹയാത്തും തവീല, അതൊരു നീണ്ട ജീവിതം തന്നെയായിരിക്കും. ഫറമ ബിമാക്കാന മഅഹുമിന തമർ, അദ്ദേഹം ആ കാരക്ക അത് അവിടെ ഇട്ടു. വഅഖദ സൈഫ, തന്റെ വാളെടുത്തു. ثم قاتل القوم حتى قتل رضي الله عنه, അദ്ദേഹം യുദ്ധത്തിന് ശത്രുമുഖത്തേക്ക് ചാടിയിറങ്ങുകയും അദ്ദേഹം കൊല്ലപ്പെടുകയും ചെയ്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനെ ആ യുദ്ധത്തിന് പ്രേരിപ്പിച്ച, അവരെ അതിലേക്ക് പ്രേരണ നൽകുന്ന വാക്കുകൾ അവരോട് പറഞ്ഞ ഉദാഹരണങ്ങളിൽ ഒന്നാണ്. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്ത് ആ യുദ്ധത്തിൽ ബദറിൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ തുല്യതയില്ലാത്ത പോരാട്ടമാണ് കാഴ്ചവെച്ചത്. ഇമാം ബുഖാരിയുടെ സഹീഹിൽ നമുക്ക് കാണാം, ഉർവത്തു ബിനു സുബൈർ റളിയല്ലാഹു അൻഹു എന്ന താബിഈ, അദ്ദേഹം സഹാബിയുടെ മകനാണ്, സുബൈർ ബിൽ അവ്വാം എന്ന സഹാബിയുടെ മകനാണ്. അദ്ദേഹം പറയുന്നു, കാന ഫി സുബൈരി തലാസു ദറബാത്തിൻ ബിസൈഫ്, തന്റെ പിതാവായ സുബൈറിനെ കുറിച്ച് അദ്ദേഹം പറയുകയാണ്. സുബൈർ ബിൽ അവ്വാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാവിന്റെ സഹോദരി സഫിയ റളിയല്ലാഹു അൻഹയുടെ മകനാണ്. എന്താണ് ജുബൈർ റളിയല്ലാഹു അൻഹു സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട സഹാബിയ? അദ്ദേഹത്തിന്റെ ശരീരത്തിൽ വാളുകൊണ്ട് വെട്ടയറ്റ മൂന്ന് അടയാളങ്ങൾ ഉണ്ടാകുന്നു. ഇഹ്ദാഹുന്ന ഫി ആതിഖിഹി, ഒന്ന് ആതിഖില, ആതിഖ് എന്നാൽ കഴുത്തിനും അതുപോലെ തോളിനും ഇടയിലുള്ള സ്ഥലമാണ്. ഉറവ പറയുകയാണ്, ഇൻ കുന്തു ലഉദ്ഖിലു അസാബിഇ ഫിഹാ, എനിക്ക് എന്റെ വിരലുകൾ അതിലേക്ക് കടത്താൻ മാത്രം അതിൽ ആഴമുണ്ടായിരുന്നു. സുബ്ഹാനല്ലാഹ്. ദുരിബ സിൻതൈനി, മാത്രമല്ല ദുരിബ സിൻതൈനി യൗമ ബദ്രിൻ വവാഹിദത്തുൻ യൗമ യർമൂക്, രണ്ട് വെട്ടുകൾ അത് ബദറിൽ കിട്ടിയതാണ്. ഒന്ന് യർമൂക് യുദ്ധത്തിൽ, പിൽക്കാലത്ത് സഹാനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലശേഷം നടന്ന യുദ്ധമാണ്, റോമക്കാരുമായി നടന്ന വൻ യുദ്ധമാണിത്, യർമൂക് യുദ്ധം. ഒന്നതിലാണ്. കാല ഉർവ, ഉർവ പറയുന്നു, എന്നോട് അബ്ദുൽ മലിക് ഇബ്നു മർവാൻ, അദ്ദേഹം പിൽക്കാലത്ത് ഖലീഫയായിരുന്ന ആളാണ്, അദ്ദേഹം എന്നോട് ചോദിച്ചു, നിനക്ക് സുബൈറിന്റെ വാൾ അത് എങ്ങനെയുള്ളതാണെന്ന് അറിയാമോ? അദ്ദേഹം പറഞ്ഞു, നഅം. എന്താണ് ആ വാളിന്റെ പ്രത്യേകത? ഫീഹി ഫല്ലതുൻ ഫുല്ലഹ യൗമ ബദർ, അതിന് ആ വാളിനൊരു പൊട്ടലുണ്ട്, അത് ബദറിൽ പൊട്ടിയതാണ്. സുബ്ഹാനല്ലാഹ്. ആലോചിച്ച് നോക്കുന്നു, വാള് പൊട്ടണമെങ്കിൽ എന്തായിരിക്കും അത്? എത്ര രൂക്ഷമായ യുദ്ധമായിരിക്കും അവർ നടത്തിയിട്ടുണ്ടാവുക. ഇങ്ങനെ തുല്യതയില്ലാത്ത ധീരമായ പോരാട്ടമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത് ബദറിൽ നടത്തിയിട്ടുള്ളത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ആ യുദ്ധത്തിൽ ഒരു പിടി ചരൽക്കല്ലുകൾ കൈകൊണ്ട് കോരിയെടുത്തു. എന്നിട്ട് മുശ്രിക്കുകൾക്ക് നേരെ ഷാഹത്തിൽ ഉജൂഹ്, മുഖങ്ങൾ നശിക്കട്ടെ എന്ന് പറഞ്ഞെറിയുകയുണ്ടായി. അത് മുശ്രിക്കുകളുടെ എല്ലാം അവരുടെ എല്ലാം കണ്ണിൽ പതിച്ചു എന്നാണ്. അതാണ് പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ അൻഫാലിൽ അല്ലാഹു പറഞ്ഞത്, വമാ റമൈത ഇദ് റമൈത വലാകിന്നല്ലാഹ റമ, വമാ റമൈത ഇദ് റമൈത, ഓ നബിയെ, താങ്കൾ എറിഞ്ഞപ്പോൾ യഥാർത്ഥത്തിൽ താങ്കൾ അല്ല എറിഞ്ഞത്, വലാകിന്നല്ലാഹ റമ, അല്ലാഹുവാണ് എറിഞ്ഞത്. എന്താണ് പറഞ്ഞതിന് ഉദ്ദേശം? എറിഞ്ഞത് റസൂലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, പക്ഷെ അവരുടെ കണ്ണുകളിൽ അത് കൊള്ളിച്ചത് അല്ലാഹു സുബ്ഹാനഹു വതആല. മാ റമൈത ഇദ് റമൈത വലാകിന്നല്ലാഹ റമ എന്ന് സൂറത്തുൽ അൻഫാലിൽ അല്ലാഹു റബ്ബുൽ ആലമീൻ പറഞ്ഞത് അതുകൊണ്ടാണ്. റബ്ബിന്റെ മലായിക്കത്ത് നേരിട്ട് വന്നുകൊണ്ട് പങ്കെടുത്ത, അവർ നേരിട്ട് യുദ്ധം ചെയ്ത യുദ്ധം അത് ബദറാണ്. ഹുനൈനിൽ മലായിക്കത്തുണ്ടായിരുന്നു, പക്ഷെ അവരെന്ത് ചെയ്തിട്ടില്ല, ആയുധമെടുത്ത് പോരാടിയിട്ടില്ല എന്നാണ്. ആയുധമെടുത്തവർ പോരാടിയ യുദ്ധം അത് ബദറാണ്. നോക്കൊരു സഹാബി പറയുന്നത്, ഇമാം മുസ്ലിമിന്റെ സഹീഹിൽ നമുക്ക് കാണാം, ابن عباس رضي الله عنه പറയുന്നു, بيننا بينما رجل من المسلمين يومئذ يشتد في اثر رجل من المشركين امامه, മുസ്ലിമീങ്ങളിൽ ഒരാൾ തന്റെ മുന്നിലുള്ള മുശ്രിക്കുകളിൽ ഒരാളുടെ പിന്നാലെ ഓടുകയായിരുന്നു. اذ سمع ضربه بالصوت فوقه, അങ്ങനെ ആ യുദ്ധത്തിനിടയിൽ ഇങ്ങനെ ഓടവേ മുകളിൽ ചാട്ടവാർ കൊണ്ട് അടിക്കുന്ന ഒരു ശബ്ദം മുകളിൽ വെച്ച് കേൾക്കുകയാണ്. സൗത്തുൽ ഫാരിസ്, ഒരു കുതിരപ്പടയാളിയുടെ ശബ്ദവും. എന്താണ് കുതിരപ്പടയാളി പറയുന്നത്? അഖ്ദിം ഹൈറൂസ്, അഖ്ദിം ഹൈസൂം, ഹൈസൂം മുന്നോട്ട് പോവുക എന്ന് പറയുന്നു. അത് കുതിരയുടെ പേരാണ് എന്നാണ്, മുന്നോട്ട് പോകുക എന്ന് പറയുന്നു. ഫനദറ ഇലൽ മുശ്രിക്കി അമാമ ഫഖറ മുസ്തൽഖിയ, മുന്നിലുള്ള മുശ്രിക്കിനെ നോക്കുമ്പോൾ അയാൾ അതാ വീണ് കിടക്കുന്നു. ഫനദറ ഇലൈ, അയാളുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ, ഫഇദാ ഹുവ ഖദ് ഖുതിമ അൻഫ, മൂക്കിന് അടികിട്ടിയ പാടുണ്ട്. വശുഖ വജ്ഹുഹു കദർബതി സൗത്, ചാട്ടവാർ കൊണ്ട് മുഖത്തടി കിട്ടിയിട്ടുണ്ട്. ഫഖബറ ദാലിക അജ്മ, അയാളുടെ നിറമൊന്നാകെ അതുകൊണ്ട് മാറിപ്പോയിട്ടുണ്ട്, പച്ച അടിച്ചിട്ടുണ്ട്. ഫജഅ അൽ അൻസാരി ഫഹദ്ദഥ ബിദാലിക റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, ഈ അൻസാരി വന്ന നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയോട് കാര്യം പറഞ്ഞു, അദ്ദേഹം ചെയ്തതല്ല, അദ്ദേഹമല്ല അയാളെ വീഴ്ത്തിയത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഇതറിഞ്ഞപ്പോൾ പറഞ്ഞു, സദഖ്ത, നീ പറഞ്ഞത് സത്യമാണ്. ദാലിക മിൻ മദദിസ് സമാഇ സാലിസ, അത് മൂന്നാം ആകാശത്തു നിന്ന് വന്ന സഹായമാണ്. അവിടെയുള്ള മലായിക്കത്തിനെ അല്ലാഹു സുബ്ഹാനഹു വതആല ഇറക്കിയെന്നാണ് മുസ്ലിമീങ്ങളെ സഹായിക്കാൻ, മുശ്രിക്കുകളെ പരാജയപ്പെടുത്താൻ. അങ്ങനെ മുശ്രിക്കുകൾക്ക് സഹായിയായി അവരെ പിന്തുണച്ചുകൊണ്ട് അവരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് അവരുടെ കൂടെ വന്ന ഒരുവനുണ്ടായിരുന്നു. ആരാണത്? ഇബ്ലീസ്. അവൻ മലായിക്കച്ച് ഇറങ്ങി വരുന്നത് കണ്ടതോടെ പിന്തിരിഞ്ഞോടുകയാണ്. മലായിക്കച്ച് അവൻ കാണുകയാണ്. ഖുർആനിൽ അതാണ് പറഞ്ഞത്, ഇന്നി അറാ മാ ലാ തറൂൻ, നിങ്ങൾ കാണാത്തത് ഞാൻ കാണുന്നു എന്ന് പറഞ്ഞ് അവൻ പിന്തിരിഞ്ഞോടി. ആ യുദ്ധമുഖത്ത് നിന്ന് അവൻ പിന്തിരിഞ്ഞോടി പോയി കടലിൽ വീണു എന്നാണ്. തഫ്സീറിന്റെ കിതാബുകളിൽ മറ്റും നമുക്ക് കാണാം അവൻ പേടിച്ചുപോയത്ര. മനസ്സിലായില്ലേ? അല്ലാഹു സുബ്ഹാനഹു വതആല എനിക്ക് ഖിയാമത്ത് നാൾ ഒരു ആയുസ് തന്നതല്ലേ, എന്ന ഇന്ന് തന്നെ ഞാൻ കൊല്ലപ്പെട്ടേക്കുമോ എന്ന രൂപത്തിൽ അവൻ ഭയപ്പെട്ട്, അവൻ പരാജിതനായി, അവൻ നിന്ദ്യനായ സന്ദർഭമാണ് ബദറിന്റെ സന്ദർഭം. അങ്ങനെ ആ യുദ്ധത്തിൽ മുശ്രിക്കുകളുടെ തലവന്മാരായ, അവരുടെ കൊമ്പന്മാരായ ആളുകൾ ഒന്നൊന്നായി കൊല്ലപ്പെടുകയാണ്. മുസ്ലിമീങ്ങളെ ദ്രോഹിച്ചിരുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദ്രവിച്ചിരുന്ന മുശ്രിക്കുകളുടെ റൂസ്, കൂഫറിന്റെ തലകൾ ഒന്നൊന്നായി അന്ന് ഛേദിക്കപ്പെടുകയാണ്. അവരിൽ പ്രധാനിയാണ് ഉമയ്യത്ത് ഇബ്നു ഖലഫ്. ഉമയ്യാരൻ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ പീഡിപ്പിച്ച, ബിലാലിനെ ഉപദ്രവിച്ച മുശ്രിക്കുകളിലെ കൊടിയ ക്രൂരനായിരുന്നു ഉമയ്യത്ത് ഇബ്നു ഖലഫ്. ബിലാൽ റളിയല്ലാഹു അൻഹു അയാൾക്ക് കീഴിലായിരുന്നു. ഉമയ്യ ബിലാലിനെ റളിയല്ലാഹു അൻഹു വല്ലാതെ ദ്രോഹിച്ചിരുന്നു. ഉമയ്യയെ ബദറിൽ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ബന്ദിയാക്കി പിടിച്ചു, തടവിലാക്കി. പക്ഷേ തടവിലായി അയാൾ വരുന്നത് ബിലാൽ കാണുകയാണ്. ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, റസുൽ കുഫ്രി ഉമയ്യത്ത് ഇബ്നു ഖലഫ്, കുഫറിന്റെ തലയായ ഉമയ്യത്ത് ഇബ്നു ഖലഫ്, ലാ നജൗതു ഇൻ നജ, ഇവൻ രക്ഷപ്പെട്ടാൽ ഞാൻ പിന്നെ ഒരിക്കലും രക്ഷപ്പെടില്ല, ഇവൻ രക്ഷപ്പെട്ടാൽ പിന്നെ ഞാൻ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞൂടെ, എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഞാനോ ഇവനോ അല്ലാതെ നിലനിൽക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് പറഞ്ഞു, ബിലാൽ ഇത് ഞാൻ തടവുകാരനാക്കിയിട്ടുണ്ട് എന്ന് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് പറഞ്ഞു. പക്ഷെ ബിലാൽ റളിയല്ലാഹു അൻഹു സമ്മതിച്ചില്ല. ബിലാൽ പറഞ്ഞു, ലാ നജൗതു ഇൻ നജ, ഇവൻ ഇന്ന് രക്ഷപ്പെട്ടാൽ പിന്നെ ഞാൻ രക്ഷപ്പെട്ടിട്ടില്ല. ബിലാൽ അൻസാരികളെ വിളിച്ചുകൂട്ടി, അവർ ചേർന്ന് തലങ്ങും വിലങ്ങും വാൾകൊണ്ട് വെട്ടി ഉമയ്യയെ കൊലപ്പെടുത്തുകയാണ്. മുശ്രിക്കുകളുടെ തലയായ ഉമയ്യത്ത് ഇബ്നു ഖലഫ് ബദറിൽ കൊല്ലപ്പെട്ടു വീഴുകയാണ്. മറ്റൊരാൾ ഉബൈദ ഇബ്നു സഈദ് ഇബ്നു ആസ് എന്നുപേരുള്ളയാൾ മുശ്രിക്കുകളിലെ പ്രധാനിയായിരുന്നു. അബൂദാത്തിൽ കിർഷ് എന്ന ഓമൻ പേരുണ്ടായിരുന്നു അയാൾക്ക്. അയാളൊരു പ്രത്യേകമായ പടച്ചട്ടാണ് ഇങ്ങോട്ടാണ് ബദറിൽ വന്നത്. ആ പടച്ചട്ട എങ്ങനെയെന്നാൽ ഭാരമേറിയ ശരീരം ഒന്നാകെ മൂടുന്ന ഒരു പടച്ചട്ട, രണ്ട് കണ്ണു മാത്രമേ കാണുള്ളൂ, കണ്ണുകൾ മാത്രമേ പുറത്തേക്ക് കാണുകയുള്ളൂ. അയാൾ അതിട്ട് വന്നിട്ട് പറഞ്ഞു, അബൂദാത്തിൽ കിർഷ്, തന്റെ പേര്, താൻ വിളിക്കപ്പെടുന്ന പേര് അയാൾ അഹങ്കാരത്തോടെ പറയുകയാണ്. അദ്ദേഹത്തിന്റെ അനജ കുന്തത്തിന് സമാനമായൊരു അറ്റത്ത് മൂർച്ചയുള്ള ആയുധമാണത്. അത് അവന്റെ കണ്ണിന് നോക്കിയെറിഞ്ഞു, അത് പോയി തറച്ചു, അവൻ കൊല്ലപ്പെട്ടു പോണു. അതുപോലെ മുശ്രിക്കുകളിൽ ഈ ഉമ്മത്തിലെ ഫിറഔൻ എന്നറിയപ്പെട്ടവൻ അബൂജഹൽ, അബൂജഹൽ അവന്റെ കൊല, അത് ബദറിലെ സുപ്രധാനമായ ഒരു സംഭവമാണ്. നോക്കൂ നിങ്ങൾ, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു എന്ന മഹാനായ സഹാബി പറയുകയാണ്, ബൈന അന വാഖിഫുൻ ഫി സഫ്ഫി യൗമ ബദ്രി, ബദറിൽ ഞാൻ യുദ്ധത്തിന്റെ അണികൾക്കിടയിൽ നിൽക്കുമ്പോൾ, ഫനദർതു അൻ യമീനി വശിമാലി, ഞാൻ എന്റെ വലത്തും ഇടത്തുമൊക്കെ നോക്കി, ഫഇദാ ഐന ബൈന ഗുലാമൈന മിനൽ അൻസാർ ഹദീസത്തുൻ അസ്നാനുഹുമാ, ഞാൻ എന്റെ വലത്തും ഇടത്തും നോക്കുമ്പോൾ എന്റെ വലത്തും ഇടത്തും ഉള്ളത് അൻസാറുകളിലെ രണ്ട് കുട്ടികളാണ്. കുട്ടികൾ എന്ന് പറഞ്ഞാൽ തിരേ ചെറിയ കുട്ടികൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധത്തിന് കൂട്ടിയിട്ടില്ല, അവരെ ചെറിയ പ്രായം പരിഗണിച്ച് തിരിച്ചയക്കുകയാണ് ചെയ്തത്. പക്ഷേ ചെറിയ പ്രായത്തിലുള്ള ചെറുപ്പക്കാരായ രണ്ടുപേരാണ് എന്റെ വലത്തും ഇടത്തും ഉള്ളത്, ചെറിയ പ്രായത്തിലുള്ള രണ്ടുപേർ. എത്രത്തോളം തമന്നയ്തു അൻ അക്കൂന ബൈന അദ്റഅമിൻഹുമ, ഉറഹ്മാൻ ഇബ്നു ഔഫ് പറയുകയാണ്, അദ്ദേഹം മുതിർന്ന സഹാബിയാണ്, എനിക്ക് തോന്നിപ്പോയി കുറച്ചുകൂടി നല്ല പ്രായമുള്ള ശക്തരായ രണ്ടാളുകളാണ് എന്റെ വലത്തോടത്ത് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് അദ്ദേഹത്തിന് തോന്നിപ്പോയി. അങ്ങനെ ഫഖമസനി അഹദുഹുമാ, അവരിലൊരാൾ എന്നെ ഒന്ന് നുള്ളി വിളിച്ചു, തോണ്ടി വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, യാം യാം. പ്രായമുള്ളവരെ ചെറിയ കുട്ടികൾ വിളിക്കുന്നത് എന്താണ് വിളിക്കുക? യാം എന്ന് വിളിക്കും. ഉപ്പയുടെ സഹോദരനാണ് അം എന്ന് പറയാം. പ്രായമുള്ളവർ, പ്രായം കുറഞ്ഞവരെ യബ്ൻ അഖി, എന്റെ സഹോദരന്റെ മകനെ എന്നും വിളിക്കും. അത് അറബികളുടെ ശൈലിയാണ്. യാം ഹൽ തഅരിഫു അബ ജഹൽ? ഈ കുട്ടി എന്നോട് ചോദിച്ചു, നിങ്ങൾക്ക് അബൂജഹലിനെ അറിയുമോ? കഥയെ രണ്ടുപേർ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ വന്ന മുഹാജിറുകളുടെ കൂട്ടത്തിലുള്ളവരല്ല, മദീനക്കാരാണ്, അൻസാറികളാണ്. അവർക്ക് അബൂജഹലിനെ അറിയില്ല, കേട്ടിട്ടേ ഉള്ളൂ. യാം ഹൽ തഅരിഫു അബ ജഹൽ? നിങ്ങൾക്ക് അബൂജഹലിനെ അറിയുമോ? അബ്ദുറഹ്മാൻ ബിൻ ഔഫ് പറഞ്ഞു, നഅം, എനിക്കറിയാം. മാ ഹാജതുക ഇലൈഹി ഇബ്ന അഖി? മാ ഹാജതുക ഇലൈഹി ഇബ്ന അഖി? അബൂജഹലിനെ കൊണ്ട് നിനക്ക് എന്ത് വേണം? എന്താണ് മോനെ നിന്റെ ആവശ്യം എന്ന് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് ചോദിച്ചു. ഈ കുട്ടി പറയുക, ശ്രദ്ധിക്കുക, ഉഖ്ബിർതു അന്നഹു യസുബ്ബു റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ കേട്ടിട്ടുണ്ട് അവൻ അല്ലാഹുവിന്റെ റസൂലിനെ ചീത്ത വിളിക്കാറുണ്ട്. യാ സുബ്ഹാനല്ലാഹ്, നോക്കൂ നിങ്ങൾ, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചീത്ത വിളിക്കുക, അവിടുത്തെ അഭിമാനത്തെ വ്രണപ്പെടുത്തുക എന്നത് അത് സാധാരണ കുഫർ പോലെ അല്ല. മനസ്സിലായില്ലേ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തെറിവിളിക്കുക, അവിടുത്തെ അഭിമാനത്തെ വ്രണപ്പെടുത്തുക, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചീത്ത പറയുക എന്നത് സാധാരണ കുഫർ പോലെ, അത് കുഫറും അതിനപ്പുറവുമാണ്. അത് കുഫറും അതിനപ്പുറവുമാണ്, കടുത്ത കുഫറാണ്. മനസ്സിലായില്ലേ? ഒരു ഇസ്ലാമിക ഭരണകൂടത്തിൽ, ഇസ്ലാമിക ഭരണകൂടത്തിലെ കാര്യമാണ് നമ്മൾ ഈ പറയുന്നത്. ഇസ്ലാമിക ഭരണകൂടം നടത്തിയ യുദ്ധത്തെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇത് സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുത്ത് ആരും മനസ്സിലാക്കരുത്. ഇസ്ലാമിക ഭരണകൂടമുണ്ടോ, അവിടെ ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചീത്ത വിളിച്ചാൽ, അവൻ അതിനു മുമ്പ് ഒരു മുസ്ലിമായിരുന്നവനോ അല്ല അതിനു മുമ്പ് ഒരു കാഫിറായിരുന്നവനോ ആകട്ടെ, അതോടെ അവന് വധശിക്ഷ നടപ്പാക്കൽ നിർബന്ധമാണ്. മനസ്സിലായില്ലേ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹക്കിൽ അവൻ തൊട്ടുകളിച്ച നിസ്സാരമായ കാര്യമല്ല, അതങ്ങ് ഏറ്റവും ഗൗരവകരമായ കാര്യമാണ്. മനസ്സിലായത്? നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, നമ്മുടെ ഉമ്മയെ ഉപ്പയെ ആരെങ്കിലും തെറിവിളിക്കുക, വിമർശനം വേറെയാണ്, തെറിവിളി വേറെയാണ്. തെറിവിളിക്കുക, ചീത്ത പറയുക, അത് നമ്മുടെ ഉമ്മയെ ഉപ്പയെ ഒരാൾ ചെയ്താൽ നമുക്കത് കേട്ടിരിക്കാനാവും, നമുക്കത് സഹിക്കാനാവും? നമ്മളത് ആവർത്തിച്ച് കേൾക്കുമോ? ആവർത്തിച്ച് അങ്ങനെ എഴുതി നമ്മൾ വായിക്കുമോ? ഇല്ല. അതിനേക്കാൾ എത്രയോ ഗൗരവമാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചീത്ത പറയുകയാണ്. അത് അങ്ങേയറ്റം ഗൗരവകരമായ കാര്യമാണ്. ഈ മസ്ജിദിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സബ്ബു ചെയ്യുന്നതിനെ കുറിച്ച്, അതിന്റെ അതുമായി ബന്ധപ്പെട്ട വ്യത്യസ്ത വശങ്ങളെ കുറിച്ച് മുമ്പ് ഒരു ദൗറയിൽ നമ്മൾ സംസാരിച്ചിരുന്നു. സാധിക്കുന്ന ആളുകൾ അത് കേൾക്കണം. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുള്ള അദ്ദേഹം അതിനെ സംബന്ധിച്ച് പറഞ്ഞ ധാരാളം കാര്യങ്ങൾ അതിൽ നമ്മൾ ഉദ്ധരിച്ചിട്ടുണ്ടായിരുന്നു. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചീത്ത പറയുന്നവരോട് എന്തായിരുന്നു സഹാബത്തിന്റെ, നമ്മുടെ മുൻഗാമികളുടെ നിലപാട്? ഈ രണ്ട് ചെറിയ കുട്ടികൾ അവർ പറയുകയാണ്, എന്ത്? ഉഖ്ബിർതു, ഞാൻ കേട്ടിട്ടുണ്ട്, അന്നഹു യസുബ്ബു റസൂലല്ലാഹ്, അവൻ അബൂജഹൽ അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സബ്ബ് ചെയ്യാറുണ്ടായിരുന്നു, ചീത്ത വിളിക്കാറുണ്ടായിരുന്നു. വല്ലദി നഫ്സി ബിയദി, എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ ആ റബ്ബ് തന്നെ സത്യം, ലഇൻ റഅയ്തുഹു ലാ യുഫാരിഖു സവാദി സവാദഹ് ഹത്താ യമൂത അൽഅജലു മിന്നാ, ഞാനെങ്ങാനും അവനെ കണ്ടുമുട്ടിയാൽ, കണ്ടുമുട്ടി കഴിഞ്ഞ് പിന്നെ നമ്മുടെ കൂട്ടത്തിൽ ആർക്കാണോ അള്ളാഹു ഏറ്റവും കുറഞ്ഞ ആയുസ് നിശ്ചയിച്ചത്, അവരിൽ ഒരാൾ മരിക്കാതെ ഞാൻ അവൻ വിട്ടുകിടക്കുകയില്ല, കണ്ടാൽ പിന്നെ മുന്നോട്ട് കടക്കുക നമ്മളിൽ ഒരാൾ മാത്രമാണ്. ആയുസ് കുറവ് അല്ലാഹു ആർക്കാണോ തീരുമാനിച്ചത് അവൻ മരിച്ചു വീഴുക തന്നെ ചെയ്യും. അങ്ങനെ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് പറയുകയാണ്, കേട്ടപ്പോൾ എനിക്ക് അത്ഭുതം തോന്നി, ഞാൻ ആശ്ചര്യപ്പെട്ടു പോയി ആ വാക്ക് കേട്ടപ്പോൾ. قال فغمزني الآخر അങ്ങനെ ഇരിക്കവേ ഒരു വശത്തുള്ള കുട്ടിയാണ് ഈ പറഞ്ഞത്, മറ്റേ വശത്തുള്ള ആളും കൂടി എന്നെ തോണ്ടി വിളിച്ചു. ഫഖാല ലീ മിസ്ലഹ, എന്താണോ ആദ്യത്തെ ആൾ പറഞ്ഞത് അത് തന്നെ മറ്റയാളും പറഞ്ഞു, അതേപോലെ മറ്റയാളും പറയുകയുണ്ടായി. ഫലം അൻഷബ് അന്നദർതു ഇലാ അബി ജഹലിൻ യജൂലു ബൈനന്നാസ്, കുറച്ചു സമയമേ ആയിട്ടുള്ളൂ ഞാനതാ അബൂജഹലിനെ കാണുകയാണ്, അവൻ ഇങ്ങനെ ചുറ്റി നടക്കുകയാണ് ആളുകൾക്കിടയിൽ. ഫഖുൽതു, ഞാൻ ഈ രണ്ടുപേരോട് പറഞ്ഞു, അല തറയാൻ, രണ്ടുപേരും കാണുന്നുണ്ടോ, ഹാദാ സാഹിബുകും അല്ലദീ തസ്അലാനി അൻഹു, നിങ്ങളുടെ രണ്ടാളുടെ സാഹിബ് അതാ, നിങ്ങൾ ചോദിച്ച ആളുണ്ടല്ലോ അതാണ് എന്ന് പറഞ്ഞ് ഞാൻ കാണിച്ചു കൊടുത്തു. ഫബ്തദറാഹു, രണ്ടുപേരും അവന് നേരെ അതിവേഗം ചെന്നു. ഫദറബാഹു ബിസൈഫൈഹിമ, രണ്ടുപേരും അവരുടെ വാളുകൾ കൊണ്ട് അവനെ വെട്ടി. ഹത്താ ഖതലാഹ, അവനെ കൊലപ്പെടുത്തി. ثم انصرف الى رسول الله صلى الله عليه وسلم فاخبره, രണ്ടുപേരും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരികിൽ ചെന്ന് പറഞ്ഞു കൊടുത്തു. ഫഖാൽ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അയ്യുക്കുമ ഖതല, നിങ്ങൾ ആരാണ് അവനെ കൊന്നത്? ഫഖാല കുല്ലു വാഹിദിൻ മിൻഹുമ, രണ്ടുപേരും പറഞ്ഞു, അന ഖതൽതു, ഞാനാണ് അവനെ കൊന്നത്. ഫഖാൽ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഹൽ മസഹ്തുമ സൈഫകും സൈഫൈകും, നിങ്ങളുടെ വാളുകൾ അത് നിങ്ങൾ തുടച്ചു കളഞ്ഞിട്ടുണ്ടോ? ഖാല, അവർ പറഞ്ഞു, ഇല്ല. فنظر في السيفين, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ രണ്ട് വാളുകളിൽ നോക്കി. ഫഖാല കിലാകുമ ഖതല, നിങ്ങൾ രണ്ടുപേരും കൂടിയാണ് അവനെ കൊന്നത് എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടുപേരോടും പറഞ്ഞു. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ അവന്റെ സലബ് അത് കൊന്നയാൾക്ക് വീതിച്ചു കൊടുത്തു. ഈ രണ്ടുപേർ മുആദ് ഇബ്നു അഫ്ര, അതുപോലെ മുആദ് ഇബ്നു അംറു ബിൽ ജമൂഹ്, രണ്ടുപേരായിരുന്നു എന്നാണ്, രണ്ടുപേരുടെ പേര് മുആദ് എന്നാണ്. എന്നാൽ മറ്റു രണ്ടുപേർ കൂടി യഥാർത്ഥത്തിൽ അബൂജഹലിന്റെ വധത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. ഒന്ന് മുഅവ്വിദ് ഇബ്നു അഫ്ര, ഇതിലൊരാളായ മുആദിന്റെ സഹോദരനാണ്. മറ്റൊന്ന് ഒടുവിൽ അവന് ജീവൻ ബാക്കിയുള്ളപ്പോൾ അവന്റെ തലയറുത്തെടുത്തത് മഹാനായ സഹാബി അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു. ഇബ്നു മസ്ഊദിനെ മക്കയിൽ വെച്ച് അബൂജഹൽ ഉപദ്രവിക്കാറുണ്ടായിരുന്നു. അബൂജഹലിന്റെ വധവുമായി ബന്ധപ്പെട്ട് ഈ പറഞ്ഞ രണ്ടുപേരിൽ ഒരാൾ, അതിലൊരാൾ മുആദ് ബിൻ അംറു ബിൻ ജമൂഹ്, അംറു ബിൻ ജമൂഹ് എന്ന മഹാനായ സഹാബി, അദ്ദേഹത്തിന്റെ പിതാവ് സഹാബിയാണ്, അദ്ദേഹത്തിന്റെ മകൻ മുആദ് ഇബ്നു അംറു ബിൻ ജമൂഹ്, അദ്ദേഹത്തിന്റെ നമ്മൾ അത്ഭുതപ്പെട്ടു പോകുന്ന ഒരു സംഭവം നമുക്ക് ചരിത്രത്തിന്റെ കിതാബുകളിലും ഹദീസിന്റെ കിതാബുകളിലും കാണാം. അദ്ദേഹം പറഞ്ഞു, സമിഅ്തുൽ ഖൗമ വ അബൂ ജഹ്ലൻ ഫീ മിത്ൽ ഹറജ വ ഹും യഖൂലൂന അബുൽ ഹകമ ലാ യുഖ്ലസു ഇലൈഹി. മുആദ് ഇബ്നു അംറു ബിൽ ജമൂഹ് പറയാൻ, അബൂ ജഹലിനെ വധിച്ചവരിൽ ഒരാൾ പറയുകയാണ്, ഞാൻ ആളുകൾ പറയുന്നത് കേട്ടു, അബൂ ജഹലിന്റെ അടുത്ത് ആർക്കും എത്താൻ കഴിയില്ല, അബൂ ജഹൽ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നിങ്ങനെ അബൂ ജഹലിനെ കുറിച്ച് വീമ്പ് പറയുന്നത് ഞാൻ കേട്ടു. അവനെ കുറിച്ച് അങ്ങനെ പറയുന്നത് കേട്ടപ്പോൾ അവന്റെ കാര്യം ഞാൻ എന്റെ മനസ്സിൽ വെച്ചു, മനസ്സിൽ അവനെ കുറിച്ച് ഞാൻ കുറിച്ചിട്ടു. അങ്ങനെ ഞാൻ അവനു നേരെ പോയി. എനിക്കൊരു ഏല് കിട്ടിയപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അവനെ വെട്ടി, അവന്റെ സാക്ക് അഥവാ കണങ്കാൽ അത് പകുതിക്ക് വെച്ച് ഞാൻ വെട്ടുകയുണ്ടായി. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അതിനിടയിൽ എന്തുണ്ടായി, അപ്പൊ അവന്റെ അടുത്ത് അവന്റെ മകൻ ഐക്കിരിമയുണ്ടായിരുന്നു, ഇക്രിമ ഇബ്ൻ അബി ജഹൽ. അദ്ദേഹം പിന്നീട് പിൽക്കാലത്ത് മുസ്ലിമായ ചരിത്രം വളരെ പ്രസിദ്ധമാണ്. എന്നാൽ ആ സമയത്ത് കാഫറായിരുന്ന ഐക്കിരിമ ഇബ്ൻ അബി ജഹൽ എന്ത് ചെയ്തു, എന്നെ തിരിച്ചു വെട്ടി, എന്റെ ആചത്തിലാണ് കൊണ്ടത് അഥവാ തോളിലാണ് കൊണ്ടത്. ഫതറഹ യദി, എന്റെ കയ്യറ്റു, മനസ്സിലല്ലേ, വാളുകൊണ്ട് വെട്ട് കിട്ടി, കയ്യറ്റു. ഫതഅല്ലഖ്തു ബിജിൽദതി മിൻ ജംബി, കൈ തോലിന്റെ ഒരു ഭാഗം ബാക്കിയുണ്ട്, മുഴുവൻ അറ്റുപോയിട്ടില്ല, തൂങ്ങിക്കിടക്കുകയാണ്. അദ്ദേഹം പറയുന്നു, വജ്ഹബനിൽ ഖിതാലു അൻ, അതും പിടിച്ച് യുദ്ധം ചെയ്യുക എന്നത് എനിക്ക് പ്രയാസമായി. ഫലഖദ് ഖാതൽതു അമ്മത യൗമി വ ഇന്നി ലഅസ്ഹബുഹ ഖൽഫി, എന്റെ പിൻഭാഗത്ത് അത് വലിച്ചു മുറിഞ്ഞ കൈ അതും വഹിച്ചിട്ടാണ് ഞാൻ ബാക്കിയുള്ള ദിവസം മുഴുവൻ യുദ്ധം ചെയ്തത്. ഫലം ആദത്നി, പിന്നെയും അതുകൊണ്ട് മുന്നോട്ട് പോകുക എന്നത് പ്രയാസമായപ്പോൾ, വദഅ്തു അലൈഹ ഖദമി, അതിന്റെ മുകളിൽ ഞാൻ എന്റെ കാലി ചവിട്ടി വെച്ചു, ചവിട്ടി പിടിച്ചു. ثم طمطيت بها عليها حتى طرحتها, ഇതിന്റെ ബാക്കിയുള്ള ഭാഗം പറിച്ചു വെച്ചു. യാ സുബ്ഹാനല്ലാഹ്, ആലോചിച്ചു നോക്കുന്നേ. ثم مر بأبي جهل وهو عقير معوذ ابن عفراء فضربه حتى أثبته. അതിന് ശേഷം ഞാൻ കാണുകയാണ് മുഅവ്വിദ് ഇബ്നു അഫ്റ, നേരത്തെ പറഞ്ഞ മുആദ് ഇബ്നു അഫ്റയുടെ സഹോദരൻ അബൂജഹലിനെ വീണ്ടും വെട്ടുകയുണ്ടായി. എന്നിട്ട് അവൻ ഒരു ചെറിയ അനക്കം മാത്രം അവശേഷിപ്പിക്കുന്ന രൂപത്തിൽ അവനെ ഈ സഹാബി വെട്ടിയിട്ടു. ഇതെല്ലാം സഹോദരങ്ങൾ നമ്മൾ അത്ഭുതപ്പെട്ടു പോകുന്ന ധീരതയുടെ, ഇസ്ലാമിന്റെ യഥാർത്ഥ യുദ്ധത്തിലെ സംഭവങ്ങളാണ്. ഇതൊന്നും ബുദ്ധിമോശക്കാരായ ആളുകളുടെ പ്രവർത്തനങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും വിവരമില്ലാത്ത ആളുകളുടെ കാട്ടിക്കൂട്ടലുകളോ അല്ല. ഇസ്ലാമിലെ ഇസ്ലാമിക ഭരണകൂടത്തിന് കീഴിലുള്ള യഥാർത്ഥ യുദ്ധത്തിന്റെ ചരിത്രമാണ്. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബദറിൽ അബൂജഹലിന്റെ വിവരം കിട്ടുന്നതിന് മുമ്പ് പറയുകയുണ്ടായി, മയ്യന്ദുറു മാ സന അബൂജഹൽ, അബൂജഹൽ എന്തു ചെയ്തു എന്ന് ആരുണ്ട് എനിക്ക് പറഞ്ഞു തരാം. അബൂജഹലിന്റെ കാര്യം അറിയുക എന്നത് വലിയ കാര്യമാണ്. ഇസ്ലാമിന്റെ ശത്രുക്കളിൽ പ്രഥമനാണ് അയാൾ. ഫന്തലഖ ഇബ്നു മസ്ഊദ്, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു എന്തു ചെയ്തു, അബൂജഹലിനെ അന്വേഷിച്ച് പുറപ്പെട്ടു. ഫവജദഹു ഖദ് ദറബഹു ഇബ്നു അഫ്റ, നേരത്തെ പറഞ്ഞ അഫ്റയുടെ രണ്ട് മക്കൾ മുആദും മുഅവ്വിദും അവനെ വെട്ടിയിട്ടിട്ടുണ്ട്. ഹത്ത ബറത്, അവനിങ്ങനെ വീണ് കിടക്കുകയാണ്. ഞാൻ ചെന്നിട്ട് പറഞ്ഞു, അന്ത അബജഹൽ, അബൂജഹലല്ലേ എന്ന് ചോദിച്ചു. അത് ഒരു പരാജിതനോടുള്ള, അവന്റെ പരാജയം വീണ്ടും ഓർമ്മപ്പെടുത്തിക്കൊണ്ടുള്ള ചോദ്യമാണ്. സല അബൂജഹലല്ലേ എന്ന ഇബ്നു മസ്ഊദിന്റെ ചോദ്യം. നേരത്തെ മക്കയിൽ വെച്ച് അബൂജഹലിനെ, അബൂജഹൽ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെ ഉപദ്രവിക്കുകയുണ്ടായിട്ടുണ്ട്. അപ്പോ അബൂജഹൽ, അവന് ജീവൻ ബാക്കിയുണ്ട്, മുഴുവനായി ചത്തിട്ടില്ല. അവൻ പറയുകയാണ്, ഹൽ ഫൗഖ റജുലിൻ ഖതൽതുമൂ, ഹൽ ഫൗഖ റജുലിൻ ഖതൽതുമൂ, മരിക്കുന്ന സമയത്തും അവന്റെ കിബർ അവസാനിക്കുന്നില്ല. ഈ ഉമ്മത്തിലെ ഫിറൌനിനെ പോലെയാണവർ. അവൻ പറയുകയാണ്, വലിയ വലിയ ആളുകൾ അവരെ, അവരുടെ ജനങ്ങൾ അവരുടെ കൗമിന്റെ കയ്യാൽ എത്രയോ ആളുകൾ അങ്ങനെ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നവൻ പറയുകയാണ്. എന്ന് പറഞ്ഞാൽ ഈ അവസ്ഥയിലും എന്റെ മഹത്വത്തിന് യാതൊരു കുറവുമില്ല എന്നാണ് പറഞ്ഞതിന്റെ ഉദ്ദേശം. ഫൗഖ റജുലിൻ ഖതൽതുമൂ എന്നവൻ പറഞ്ഞു, ഹൽ ഫൗഖ റജുലിൻ ഖതൽതുമൂ, എന്നിട്ട് അവൻ വീണ്ടും പറയുകയാണ്, ഫലൗ ഗൈറു അക്കാരിൻ ഖതലരി, എനിക്കുള്ള ബുദ്ധിമുട്ട് എന്താണ്, എന്നെ കൊന്നത് ആ കർഷകരായ രണ്ടുപേരാണ്. അൻസാറുകളുടെ പൊതുവെയുള്ള ജോലി എന്താണ്, കൃഷിയാണ്. അവരല്ലാത്ത അവരെക്കാൾ മുന്തിയ സ്ഥാനമുള്ള ആരെങ്കിലുമാണ് എന്നെ കൊന്നിരുന്നതെങ്കിൽ, ഇവരെ തന്നെ കൊലപ്പെടുത്തിയവരെ അപഹസിക്കാനും അവരെ ചെറുതായി കാണാൻ, തന്നെ തന്റെ അഹങ്കാരം ഉയർത്തിപ്പിടിക്കാൻ ആ സമയത്തും അവൻ ആ നിലക്കാണ് അവന്റെ ചിന്തയുള്ളത്. ലഹൗല വലാ ഖുവത്ത ഇല്ലാ ബില്ലാ, ഇന്നപ്പുറത്ത് എന്ത് കുഫ്റാണുള്ളത്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അവന്റെ തല വെട്ടിയെടുത്തു, അത് ശരീരത്തിൽ നിന്ന് മുറിച്ച് വേർപെടുത്തുകയുണ്ടായി. ഇങ്ങനെ നോക്കൂ, മുസ്ലിമീങ്ങൾ അവർക്ക് അള്ളാഹു റബ്ബുൽ ആലമീൻ വമ്പിച്ച വിജയം ബദറിൽ നൽകുകയുണ്ടായി. അള്ളാഹുവിന്റെ സഹായം, അത് മുഖേന ലഭിച്ച ഉന്നതമായ വിജയം, പ്രതാപം, അത് ബദറിൽ മുസ്ലിമീങ്ങൾക്ക് ലഭിച്ചു. മുസ്ലിമീങ്ങളിൽ നിന്ന് ബദറിൽ കൊല്ലപ്പെട്ടത് 14 പേരാണ്. 14 ഷഹീദുകളാണ് ബദറിലുണ്ടായത്. അതിൽ 6 പേർ മുഹാജിറുകളാണ്, 8 പേർ അൻസാറുകളാണ്. 6 പേർ മുഹാജിറുകളും 8 പേർ അൻസാറുകളുമാണ്. മുശ്രിക്കുകളാകട്ടെ, അവരിൽ 70 പേർ കൊല്ലപ്പെടുകയും 70 പേർ ബന്ദികളാക്കി പിടിക്കപ്പെടുകയും ചെയ്തു. അവരിൽ 24 പേരെ അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ബദറിലെ ഒരു പൊട്ടക്കിണച്ചിൽ, അതിൽ ഇട്ട് അവരുടെ ശരീരം ഇട്ടുകളഞ്ഞു. യഥാർത്ഥത്തിൽ ഇങ്ങനെ യുദ്ധത്തിൽ ഹർബികളായ ആളുകളെ അവരെ മറമാടുക എന്നത് മുസ്ലിമീങ്ങളുടെ ബാധ്യതയല്ല. സാധാരണ മുസ്ലിമീങ്ങളുടെ നാട്ടിൽ മുസ്ലിം അല്ലാത്ത ഒരാൾ മരിച്ചു, കാഫറായ ഒരാൾ മരിച്ചാൽ അയാളുടെ പിന്നീടുള്ള കർമ്മങ്ങൾ ചെയ്യാൻ ആരുമില്ല എങ്കിൽ അയാളെ മുസ്ലിമീങ്ങൾ കബറെടുക്കേണ്ടതാണ്, മുസ്ലിമീങ്ങളുടെ കബർസ്ഥാനിലല്ല, വേറൊരു കബർസ്ഥാനിൽ കബറെടുക്കേണ്ടതാണ്. പക്ഷേ യുദ്ധത്തിന് വന്ന ആളുകൾ, അവരെ മുഹാരിബുകൾ അല്ലെങ്കിൽ ഹർബികൾ എന്ന് പറയും. അവരോടുള്ള ഇടപാട് ഒരുപോലെയല്ല, അവരോടുള്ള മുസ്ലിമീങ്ങളുടെ ഇടപാട് ഒരിക്കലും ഒരുപോലെയല്ല. ഇപ്പൊ പരിശുദ്ധ ഖുർആനിലെ ആ ആളുകളെ നിങ്ങൾ കണ്ടാൽ കണ്ടെടുത്ത് വെച്ച് കൊന്നു കളയുക എന്ന ആയത്ത് ചോദിച്ചു ചില ആളുകൾ ഇവർ കണ്ടോ, ഇത് നമ്മളൊക്കെ കൊന്നു കളയാനുള്ള ഖുർആനിലെ ആയത്താണ്, കളവാണ്. അതാരെ കുറിച്ചാണ്? അത് മുസ്ലിമീങ്ങളുമായി യുദ്ധം പ്രഖ്യാപിച്ചിട്ടുള്ളവരെ കുറിച്ചാണ്, യുദ്ധമുഖത്തുള്ള ആയത്താണ്. യുദ്ധത്തിൽ വാളെടുത്തു വരുന്ന ശത്രുവിനെ കണ്ടാൽ ഒട്ടുക ഇല്ലാതെ പിന്നെ അവൻ ഉമ്മ എടുക്കണമെന്ന് ആരെങ്കിലും പറയൂ? രാഹുൽ വല അക്കുവച്ചില്ല. അള്ളാഹു അവരെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്, അവരെയാണ് കണ്ടയുടെ തുകച്ചു കൊല്ലാൻ പറഞ്ഞു. അത് യുദ്ധമുഖത്ത് അല്ലെങ്കിൽ യുദ്ധം പ്രഖ്യാപിച്ചിട്ടുള്ള ശത്രുവിനെ അവരെ കണ്ടുമുട്ടിയാലുള്ള ആയത്താണ്. അല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ, സഹാബത്തിന്റെ കൂടെ, അവർക്ക് ചുറ്റും മുശ്രിക്കുകൾ ഉണ്ടായിട്ടില്ലേ, കാഫിറുകൾ ഉണ്ടായിട്ടില്ലേ? ഉണ്ട്. അവരൊക്കെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിയുടെ സഹാബത്ത് കൊന്നുണ്ടോ? ഇല്ല. അത് യുദ്ധം പ്രഖ്യാപിച്ച ആളുകളെ കുറിച്ചുള്ള ആയത്താണ്. അതുകൊണ്ട് അങ്ങനെയുള്ള ആളുകൾ അങ്ങനെ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടാൽ അവരെ കബറടക്കുക മുസ്ലിമീങ്ങളുടെ ബാധ്യതയല്ല. പക്ഷെ ഈ ശരീരങ്ങൾ ചീന്ന് നാറി അവിടെയുള്ള ആളുകൾക്ക് ബുദ്ധിമുട്ടാകാതിരിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ ശരീരം ഒരു കിണറ്റിലിട്ടു. അതിൽ ആളുകൾക്ക് ഉപയോഗമുള്ള രൂപത്തിൽ വെള്ളമുണ്ടായിരുന്നില്ല, ഒഴുകുന്ന വെള്ളമുണ്ടായിരുന്നില്ല എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചത് കാണാം. അങ്ങനെ ഉണ്ടാകുമ്പോൾ ആ വെള്ളം നശിപ്പിക്കുന്നത് ശരിയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയല്ല ചെയ്തിട്ടുള്ളത്. അവരെ ആ കിണറ്റിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇട്ടു. ഉമയ്യത്ത് ബിൻ ഖലഫിനെ കിണറ്റിലിടാൻ നോക്കുമ്പോൾ അവന്റെ ശരീരം ആ പടയങ്കിക്കുള്ളിൽ ചീർത്തിട്ടുണ്ടായിരുന്നു. വലിക്കുമ്പോൾ അവയവങ്ങൾ പൊട്ടിവരികയാണ്. അവന്റെ പുറത്ത് മുസ്ലിമീങ്ങൾ മണ്ണ് വാരിയിടുകയുണ്ടായി. അവനെ ആ കിണറ്റിലിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 3 ദിവസം ബദറിൽ കഴിച്ചുകൂട്ടി. യുദ്ധത്തിന് ശേഷം 3 ദിവസം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബദറിൽ കഴിച്ചുകൂട്ടി. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധം കഴിഞ്ഞാൽ അവിടുത്തെ പതിവായിരുന്നു അത്, 3 ദിവസം അവിടെ തന്നെ നിൽക്കുകയായിരുന്നു. ചില പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം, അത് വിജയം പരിപൂർണമാക്കാനുള്ള, വിജയം പൂർത്തീകരിക്കാനുള്ള നടപടികളിലൊന്നാണ് എന്ന് പറഞ്ഞാൽ യുദ്ധം വിജയം അതോടെ സമ്പൂർണമാവുകയാണ്. ഈ പരാജയപ്പെട്ടവരിൽ, പിന്തിരിഞ്ഞോടിയവരിൽ തിരിച്ചു വരാൻ ശേഷിയുള്ള വല്ലവനും ഉണ്ടെങ്കിൽ തിരിച്ചു വരട്ടെ, അവനെയും നേരിടാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന പ്രഖ്യാപനം അതിലുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 3 ദിവസം നിൽക്കും. അങ്ങനെ ബദറിലും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും 3 ദിവസം കഴിഞ്ഞു. അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് പുറപ്പെടുക. പുറപ്പെടുന്നതിന് മുമ്പ് അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കിണർ ലക്ഷ്യമാക്കി നീങ്ങി. സഹാബത്ത് വിചാരിച്ചു അവിടുന്ന് എന്തെങ്കിലും തന്റെ പ്രാഥമിക ആവശ്യം നിർവഹിക്കാൻ പോവുകയാണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കിണറ്റിന്റെ ചുവടിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്നുകൊണ്ട് ആ കിണറ്റിൽ ഇട്ടുകളഞ്ഞ മുശ്രിക്കുകളെ ഓരോരുത്തരെ പേരെടുത്തു വിളിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കാം, യാ ഫുലാൻ ഇബ്നു ഫുലാൻ, ഇന്നാളുടെ മകൻ എന്നയാൾ. അങ്ങനെ ഓരോരുത്തർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പേരെടുത്തു വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, അയസുറുക്കും അന്നക്കും അത്തഅത്തുമുല്ലാഹ വറസൂല, നിങ്ങൾ അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും അനുസരിച്ചിരുന്നുവെങ്കിൽ എന്ന് നിങ്ങൾക്കിപ്പോൾ തോന്നുന്നുണ്ടോ? فإنا قد وجدنا ما وعدنا ربنا حقا فهل وجدتم ما وعد ربكم حقا. നമ്മുടെ റബ്ബ് നമുക്ക് വാഗ്ദാനം ചെയ്തത് അല്ലാഹു ഇതാ നമുക്ക് സത്യമാക്കി പുലർന്നു കാണിച്ചു തന്നിരിക്കുന്നു. അല്ലാഹു അത് സത്യമാക്കി പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു. فهൽ وجدتم ما وعد ربكم حقا, റബ്ബ് നിങ്ങളുടെ റബ്ബ് നിങ്ങൾക്ക് വാഗ്ദാനം നൽകിയത് നേരായി പുലർന്നുവോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ ഓരോരുത്തരെ പേരെടുത്തു വിളിച്ചു ചോദിച്ചു. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇത് കേട്ടപ്പോൾ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, മാ തുകല്ലിമു മിൻ അജ്സാദിൻ ലാ അർവാഹ ലഹ, റൂഹ് പോയ ആത്മാവില്ലാത്ത ഈ ശരീരങ്ങളോട് അവിടുന്ന് താങ്കൾ എന്താണ് പറയുന്നത്? അങ്ങനെ എന്താണ് പറയുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വല്ലദീ നഫ്സു മുഹമ്മദുൻ ബിയദിഹി മാ അൻതും ബിഅസ്മഅ ലിമാ അഖൂലു മിൻഹു. ഞാൻ പറയുന്നത് അവർ കേൾക്കുന്നത് പോലെ നിങ്ങൾ കേൾക്കുന്നില്ല, നിങ്ങൾക്കാൾ നന്നായി അവർ കേൾക്കുന്നുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മുൻഗാമികൾ ശാബിഈങ്ങളിൽ പെട്ട മഹാന്മാരായ ചിലർ വിശദീകരിച്ചത് കാണാം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി അള്ളാഹു അവരെ ജീവിപ്പിച്ചു, അള്ളാഹു അവരുടെ വാക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാക്ക് കേൾക്കാനുള്ള അവസരം അവർക്ക് നൽകുകയുണ്ടായി. ഇത് ഖുർആനിൽ സമാനമായ സംഭവം വന്നിട്ടുണ്ട്. അഥവാ ചില പഴയകാല നബിമാരുടെ ഉമ്മത്ത് നശിപ്പിക്കപ്പെട്ടപ്പോൾ ആ നബി അവരുടെ ആ നശിപ്പിക്കപ്പെട്ട നാട്ടുകാരോട് പറയുന്നത് കാണാം. എന്ത്? വനസഹ്തുലക്കും, ഞാൻ നിങ്ങൾക്ക് ഗുണകാംക്ഷ നിങ്ങളോട് കാണിക്കുന്നു, നിങ്ങളെ ഉപദേശിക്കുകയുണ്ടായി. വലക്കില്ല തുഹിബ്ബൂന നാസിഹീൻ, പക്ഷെ നിങ്ങൾക്ക് ഗുണകാംക്ഷ നൽകുന്നവരെ പാലിക്കുന്നവരെ നിങ്ങൾക്ക് ഉപദേശം നൽകുന്നവരെ ഇഷ്ടമല്ലല്ലോ. ഇതുപോലുള്ള വാക്കുകൾ നബിമാർ പറഞ്ഞത് ഖുർആനിൽ കാണാം. ഇത് സഹോദരങ്ങളെ, ചില ആളുകൾ ഔലിയായിനെ അമ്പിയായിനെ വിളിച്ച് പ്രാർത്ഥിക്കാൻ മരിച്ചവരും ജീവിച്ചിരിക്കുന്നവരും ഒരുപോലെയാണ് എന്നതിന് തെളിവായി ഈ സംഭവം ഉദ്ധരിക്കാറുണ്ട്. ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാ. നിങ്ങൾ ചിന്തിച്ച് നോക്കി ആളുകളുടെ ബുദ്ധി എവിടെ പോയി എന്ന്. കാരണം നമ്മൾ ഇവിടുന്ന് 500-600 കൊല്ലം മുമ്പ് മരിച്ച മൊഹീദീ ശേഖിനെ വിളിച്ചാൽ കേൾക്കും എന്നതിന് തെളിവായി കൊണ്ടുവരുന്നത് ആര് കേട്ട സംഭവമാണ്? അബൂജഹലും അതുപോലെ ഉത്ബത്തും ശൈബത്തും ഒക്കെ കേട്ടു എന്ന സംഭവമാണ് തെളിവായി കൊണ്ടുവരുന്നത്. അവിടെ തന്നെ എത്ര വലിയ വൈരുദ്ധ്യമുണ്ട്! ഔലിയ ആണെന്ന് പറയപ്പെടുന്ന ആളുകളെയും ഇസ്ലാമിന്റെ ശത്രുക്കളെയും ഒരുമിച്ച് കൂട്ടുകയാണോ? യഥാർത്ഥത്തിൽ എന്താണ് സഹോദരങ്ങളെ, മരിച്ച ആളുകളും ജീവിച്ചിരിക്കുന്നവരും ഒരുപോലെയാണോ? അള്ളാഹു ഖുർആൻ പറയാൻ വലാ ഇസ്തവിൽ അഹ്യാ വലൽ അംവാത്, ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരും ഒരുപോലെയല്ല, ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരും ഒരുപോലെയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ മാത അൽഇൻസാൻ ഇൻഖത്അ അൻഹു അമലുഹു ഇല്ലാ മിൻ സലാസ്, ഒരാൾ മരിച്ചാൽ അയാളുടെ അമലുകൾ മുഴുവൻ മുറിഞ്ഞു പോകും മൂന്ന് കാര്യത്തിൽ നിന്നൊഴികെ. അയാളുടെ ജാരിയായ സദഖ വല്ലതും വഖഫ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ ഉപകാരപ്രദമായ വിജ്ഞാനം പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത്, അയാൾക്കൂടി ദുആ ചെയ്യുന്ന സാലിഹായ സന്താനം, ഇതല്ലാതെ അമലൊക്കെ മുറിഞ്ഞു പോകും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അവർക്ക് അമൽ ചെയ്യാൻ സാധ്യമല്ല. ജീവിച്ചിരിക്കുന്നവരും മരിച്ചിരിക്കുന്നവരും മരിച്ചുപോയവരും ഒരുപോലെയാണോ? അവർക്ക് ജീവിച്ചിരിക്കുന്നവരെ സഹായിക്കാൻ സാധിക്കുകയില്ല. അതൊരു പുണ്യകർമ്മമാണ്, അത് മരിക്കുന്നതോടെ അവസാനിച്ചു. അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു തേടാൻ ഇതിൽ യാതൊരു തെളിവുമില്ല, യാതൊരു തെളിവുമില്ല. മരിച്ചവർ അവരുടെ അടുത്തുപോയി, അവരുടെ ഖബറിനടുത്തുപോയി ആളുകൾ എന്തെങ്കിലും പറഞ്ഞാൽ അത് കേൾക്കുമോ ഇല്ലയോ എന്ന വിഷയവും അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുക എന്ന വിഷയവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. മനസ്സിലായില്ലേ? ശരിക്കും ശ്രദ്ധിക്കരുത്. മരിച്ചവർ അവരുടെ ഖബറിനടുത്തുപോയി ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ, സലാമോ മറ്റെന്തെങ്കിലും പറഞ്ഞാൽ കേൾക്കുമോ ഇല്ലേ എന്ന വിഷയം, അത് കേട്ടാലും ഇല്ലെങ്കിലും ശരിക്കും ശ്രദ്ധിക്കരുത്. അത് കേട്ടാലും ഇല്ലെങ്കിലും അള്ളാഹു അല്ലാത്തവർ വിളിച്ചു തേടാം എന്നീ ആളുകൾ പറയുന്നതും അതും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അള്ളാഹുവിന് നൽകേണ്ട ദുആ അത് അള്ളാഹു അല്ലാത്തവർക്ക് നൽകുക. റബ്ബിനെ പേടിക്കുന്നത് പോലെ മരിച്ചുപോയ ഔലിയായിനെ പേടിക്കുക. അവരുടെ കുരുത്തക്കേട് തട്ടും, അവർ ഉപകാരോപദ്രവങ്ങൾ എനിക്ക് ചെയ്യും, അവരിൽ പ്രതീക്ഷ അർപ്പിക്കും, അവരിൽ തവക്കുലാക്കുക. ഇതും മരിച്ച ആളുകൾ അവരുടെ കബറിന്റെ അടുത്ത് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ കേൾക്കുമോ ഇല്ലേ എന്ന വിഷയവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഇത് നമ്മൾ ശരിക്കും മനസ്സിലാക്കി. ഈ ആളുകൾ കാണാൻ ഏതെങ്കിലുമൊക്കെ ചരിത്രത്തിന്റെ കിതാബെന്ന് മരിച്ച ആളുകൾ എന്തെങ്കിലും കേട്ടതോ മറ്റോ ഉള്ള ഏതെങ്കിലും കഥയോ മറ്റോ എടുത്തുകൊണ്ടുവന്ന് കണ്ടോ, ഇതൊക്കെ നമുക്കുള്ള തെളിവാണ് എന്ന് പറയുന്നത് കാണാം. ഒരിക്കലും തെളിവല്ല. ഒന്ന്, രണ്ടാമത് നമ്മൾ മനസ്സിലാക്കുക, മരിച്ച ആളുകൾ വല്ലതും കേൾക്കുമോ, മരിച്ച ആളുകൾ കേൾക്കുമോ, മരിച്ച ആളുകൾ കേൾക്കുകയില്ല എന്നതാണ് ശരിയായ അഭിപ്രായം. പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞു, വമാ അൻത ബിമുസ്മിഇൻ മിൻ ഫിൽ ഖുബൂർ, നിനക്ക് ഖബറുകളിലുള്ളവരെ കേൾപ്പിക്കാനാവില്ല, മരിച്ചവർ കേൾക്കുകയില്ല. എന്നാൽ മരിച്ചവർ എന്തെങ്കിലും കാര്യം കേൾക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടോ എങ്കിൽ അത് മാത്രം കേൾക്കും. അസലം തന്നെ അടിസ്ഥാനപരമായ കാര്യം എന്താണ്? ഒന്നും കേൾക്കുകയില്ല എന്നാണ്. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നത് കേൾക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കേൾക്കും. ഉദാഹരണത്തിന്, കബറടക്കി കഴിഞ്ഞാൽ മരിച്ച ആൾക്ക് വൈകാതെ അയാളുടെ ശരീരത്തിൽ റൂഹ ജനിച്ചു കിട്ടും. എന്നിട്ട് കബറടക്കിയ ആളുകൾ തിരിച്ചു പോകുമ്പോൾ അവരുടെ ചെരുപ്പിന്റെ വാറടി ശബ്ദം ആര് കേൾക്കും? കബറുള്ള ആളുകൾ ആൾ കേൾക്കും. ഹദീസിൽ വന്നതാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് കേൾക്കും. അത് എല്ലാം കേൾക്കും, പിന്നെ അത് കേൾക്കും എന്ന് പറയണോ? ചിന്തിച്ചു നോക്കൂ നിങ്ങൾ. മരിച്ചാൾ എല്ലാം കേൾക്കും, എന്നാ പിന്നെ എന്തിനാണ് അവരുടെ ചെരുപ്പിന്റെ വാറടി ശബ്ദം അയാൾ കേൾക്കുമെന്ന് പറയുന്നത്? സകലതും കേൾക്കുമെങ്കിൽ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, വമാ അൻത ബിമുസ്മിഇമ്മിൻ ഫിൽ ഖുബൂർ, നീ ഖബറുകളിലുള്ളവരെ കേൾപ്പിക്കാൻ നിനക്ക് ആവില്ല. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം നിങ്ങളോട് മറക്കരുത്. ഏത്? അവരുടെ അടുത്ത് പോയി ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ കേൾക്കുമോ ഇല്ല എന്ന വിഷയവും ഈ ആളുകൾ നടത്തുന്ന ഖബറാളികളുള്ള ദുആവും തമ്മിൽ ബന്ധമില്ല. അത് ബന്ധമില്ല, അത് വേറെ കാര്യമാണ്. ഇവിടുന്ന് 500 കൊല്ലം മുമ്പ് മരിച്ചുപോയ ബഗ്ദാദിൽ കിടക്കുന്ന മൊയ്തീൻ ഷെയ്ഖിന്റെ കൽബിലെ പ്രയാസങ്ങൾ അറിയും. ഏത് ഭാഷക്കാരൻ മുമ്പരെ വിളിച്ചാലും, അദ്ദേഹത്തെ വിളിച്ചാലും അദ്ദേഹം ഉത്തരം നൽകും, അള്ളാഹുവിനോട് ശുപാർശ പറയും. ഈ വിശ്വാസവും മരിച്ചു കിടക്കുന്ന ആളുകൾ അവരുടെ അടുത്ത് നടക്കുന്നത് എന്തെങ്കിലും കേൾക്കുമോ ഇല്ലേ എന്ന വിഷയവും തമ്മിൽ ബന്ധമില്ല. അത് കൂട്ടിക്കെട്ടാൻ ആവില്ല. എന്നാൽ അതിൽ തന്നെ ശരിയായ അഭിപ്രായം എന്താണ്? കേൾക്കുകയില്ല എന്നാണ്. അതുകൊണ്ടാണ് നോക്കൂ, നിങ്ങൾ ശ്രദ്ധിക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ സംഭവം അത് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. നിങ്ങൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് സംസാരിക്കുമ്പോൾ ഉമർ ചോദിക്കുകയാണ്, എന്ത് നബിയെ, റൂഹില്ലാത്ത ഈ ശരീരത്തോട് നിങ്ങൾ സംസാരിക്കുകയാണോ? എന്തായി ചോദിക്കുന്നത്? ഉമർ അങ്ങനെ ചോദിക്കണമെങ്കിൽ ഉമറിന്റെ വിശ്വാസം എന്തായിരുന്നു? മരിച്ചാൽ കേൾക്കുന്നതാണോ കേൾക്കുന്നതാണോ? കേൾക്കുകയില്ല എന്നാണ്. ഖതാദ റഹിമഹുള്ള അദ്ദേഹത്തെ പോലുള്ള താബിഈകൾ പറഞ്ഞത് കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വേണ്ടി അള്ളാഹു അവരെ ജീവിപ്പിച്ചു എന്ന്. അപ്പൊ അവരുടെ വിശ്വാസം എന്തായിരുന്നു? പോകട്ടെ, ബുഖാരി നമുക്ക് കാണാം, അതുപോലുള്ള ഹദീസിന്റെ ഗ്രന്ഥങ്ങൾ നമുക്ക് കാണാം. ഈ സംഭവം ആയിഷ റളിയല്ലാഹു അൻഹയുടെ ചെവിയിലെത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ സംസാരിച്ചു. അപ്പൊ ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഇല്ല, ഖുർആനിൽ അല്ലാഹു പറഞ്ഞിട്ടുള്ളൂ, വമാ അൻത ബിമുസ്മിഇമ്മിൻ ഫിൽ ഖുബൂർ, നിനക്ക് ഖബറുകളിൽ ഉള്ളവരെ കേൾപ്പിക്കാനാവില്ല എന്ന് ആയത്ത് ഉദ്ധരിച്ച് ആര് പറയുകയാണ്? ആയിഷ റളിയല്ലാഹു അൻഹ പറയുക. അപ്പൊ അതാണ് അവരുടെ എല്ലാം വിശ്വാസം. എന്നാൽ ഇത് നടന്നിട്ടുണ്ടോ? നടന്നിട്ടുണ്ട്. നടന്നിട്ടില്ല എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ മനസ്സിലാക്കിയത് അത് ശരിയല്ല. നടന്നിട്ടുണ്ട്, ശരിയായ റിവായത്തിലൂടെ സഹാബത്ത് നമുക്ക് പറഞ്ഞു തന്നതാണ്. പക്ഷെ അതൊരു പ്രത്യേക സംഭവമാണ്, ഒരു പ്രത്യേക സംഭവമാണ് അവിടെ അള്ളാഹു അവരെ കേൾപ്പിച്ചത്. ഇനി നോക്കൂ, ഇത് വെച്ചിട്ട് ആരൊക്കെ കേൾക്കും എന്ന് പറയേണ്ടി വരും? അബൂജാലൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ ഏതൊക്കെ ദൈവങ്ങൾ കേൾക്കും? അബൂജഹൽ കേട്ടിട്ടുണ്ടെങ്കിൽ ഇവിടെ ഏതൊക്കെ മതക്കാരുടെ മരിച്ചുപോയ ആളുകൾ ഇലാഹുകളൊക്കെ കേൾക്കും എന്ന് പറയേണ്ടി വരും? അപ്പൊ അത് ഒരിക്കലും ഇതിന് തെളിവാക്കുക എന്നത് ശരിയല്ല. അതൊരിക്കലും അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കാൻ തെളിവാക്കുക എന്നത് ഒരു നിലക്കും ശരിയല്ല, ഒരു നിലക്കും ശരിയല്ല. മരിച്ചുപോയവർ കേൾക്കുകയില്ല എന്നതാണ് അതിൽ ശരിയായ അഭിപ്രായം. അവരോട് നമ്മൾ സലാം പറയുന്നത് അവർക്കുള്ള ദുആണ്, അവർക്കുള്ള ദുആണ്. അതുകൊണ്ടാണ് ആരും അവിടെ മറുപടിക്ക് കാത്തിരിക്കാത്തത്. എന്താണ് മറുപടി പറയാത്തത് എന്നാരോട് പറയാറില്ലല്ലോ. അവർ സലാം പറയുന്നു, അത് അവർക്കുള്ള അള്ളാഹുവിനോടുള്ള ദുആണ്. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് സംസാരിച്ച സംഭവം അത് ബദറിൽ പ്രസിദ്ധമായ സംഭവമാണ്. നോക്കൂ, മുശ്രിക്കുകൾക്ക് ഈ വമ്പിച്ച പരാജയമുണ്ടായി. അവരെന്തു ചെയ്തു? അവർ അവരുടെ യുദ്ധമുഖത്ത് നിന്ന് നാലുപാടും ചിതറിയോടി മക്കയിലേക്ക് പോവുകയാണ്. ചില ചരിത്രകാരന്മാർ പറയുകയുണ്ടായി, എങ്ങനെ മക്കയിൽ പോയി കയറും എന്ന അപമാന ഭാരത്തോടെ അവർ ചിതറി പല വഴികളിലൂടെ മക്കയിൽ എത്തുകയുണ്ടായി. അങ്ങനെ ചരിത്രത്തിന്റെ ഗ്രന്ഥങ്ങൾ നമുക്ക് കാണാം, ആദ്യം അവിടെ ഈ വിവരവുമായി എത്തിയത് ഹൈസുമാൻ ഇബ്നു അബ്ദുല്ലാഹ് അൽ ഖുസാഇ എന്നുപേരുള്ള ആളാണ് അത്ര. അയാൾ അവിടെ ചെന്നു. ചെന്നപ്പോ ആളുകൾ ചോദിച്ചു, മാ വറാഅക, എന്താ സംഭവിച്ചത്? നിന്റെ പിന്നിൽ എന്താണ് നടന്നത്? ഖാൽ, അയാൾ പറഞ്ഞു, ഖുതില ഉസ്ബുന റബീഅ വശൈബത ഇബ്നു റബീഅ وابو الحكم ابن هشام واميه ابن خلف وزمعه ابن الاسود ونبيه ومنبه ومنبه ابن الحجاج وابو البختري ابن هشام മരിച്ച ഖുറൈശികളുടെ തലവന്മാരുടെ അവരുടെ വലിയ നേതാക്കന്മാരുടെ പേരിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ എണ്ണി
പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്.
ഇങ്ങനെ എല്ലാവരുടെയും പേര് പറയാൻ തുടങ്ങി. പോയ നേതാക്കന്മാരും ആരും ഒഴിവില്ല, എല്ലാവരുടെയും പേര് പറയാൻ തുടങ്ങിയപ്പോൾ സഫ്വാൻ ഇബ്നു ഉമയ്യ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം ഇത് കേട്ടിട്ട് പറഞ്ഞു, വല്ലാഹി ഈ അഖിൽ ഹാദ, ഇവന്റെ ബുദ്ധിക്കെന്തോ സംഭവിച്ചിട്ടുണ്ടോ എന്നറിയണമെങ്കിൽ ഒരു കാര്യം ചെയ്യും, എന്നെ പറ്റി ചോദിക്കും. സഫ്വാൻ എന്താ ചെയ്തത്? അഥവാ ബുദ്ധിക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ ഞാനും കൂടി കൊല്ലപ്പെട്ടു എന്ന് പറയും. അതാണ് പറഞ്ഞതിന്റെ ഉദ്ദേശം. ആരെയും ബാക്കിയാക്കുന്നില്ല. അതുകൊണ്ട് ചോദിക്കും, സഫ്വാൻ ഇബ്നു ഉമയ്യ, സഫ്വാൻ എന്തു പറ്റി? അപ്പൊ ആളുകൾ ചോദിച്ചു, സഫ്വാൻ ഇബ്നു ഉമയ്യ, സഫ്വാൻ എന്താ പറ്റിയത്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഹാ ഹുവ ദാ കജാലിസ് ഫിൽ ഹിജ്ർ, അവിടെ ഇരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ആളുകൾക്ക് മനസ്സിലായി, പറഞ്ഞത് ശരിയാണ്, കൊല്ലപ്പെട്ട ആളെ മാത്രമേ പറയുന്നുള്ളൂ. സഫ്വാൻ അവിടെ ഇരിക്കുന്നത് മാത്രമല്ല, അവന്റെ പിതാവും സഹോദരനും കൊല്ലപ്പെടുന്നത് ഞാൻ കാണുകയും ചെയ്തിട്ടുണ്ട്. അതുകൂടി ഹൈസുമാൻ ഇബ്നു അബ്ദില്ലാ അവിടെ വന്നുകൊണ്ട് പറയുകയുണ്ടായി. ഇങ്ങനെ അവർ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത നഷ്ടം അവർക്കവിടെ സംഭവിക്കുക. ഇതോടെ സംഭവിച്ച മറ്റൊരു കാര്യമുണ്ട്. ഈ വാർത്ത അവിടെ വന്നു കിട്ടുകയും തുടർന്ന് ഏതാണ്ട് ഒരാഴ്ചക്കുള്ളിൽ തന്നെ അബുലഹബ് മരണപ്പെടുകയും ചെയ്തു. അവന്റെ ശരീരത്തിൽ പ്ലേഗ് രോഗം ബാധിച്ച ആളുകൾക്ക് വരുന്നതുപോലെ ഒരുതരം വ്രണം ബാധിച്ചു. അത് ബാധിച്ചാൽ ആളുകൾ പൊതുവെ അടുക്കുകയില്ല. അങ്ങനെ അവൻ ആ വ്രണം ബാധിച്ച് അങ്ങനെ പുഴുത്ത രൂപത്തിൽ മരിക്കുകയുണ്ടായി. പിന്നെ മക്കൾ അവനെ തിരിഞ്ഞു നോക്കിയില്ല. ആളുകൾ പറഞ്ഞു, നിങ്ങൾ എന്താണ് ചെല്ലാത്ത? പറഞ്ഞു, ഞങ്ങൾക്കിത് പകരും എന്ന പേടിയാണ്. അങ്ങനെ ദൂരെ നിന്ന് കല്ലുകളും മറ്റും അവന്റെ മേലേക്ക് എറിയുകയാണ് ഉണ്ടായത്. അവനെ അവന്റെ ശരീരം എടുക്കാനോ അത് കവറടക്കാനോ ഒന്നും ആളുകൾ തയ്യാറായില്ല. ഇത് ബദർ കഴിഞ്ഞ് അല്പനാളുകൾക്കുള്ളിൽ തന്നെ സംഭവിച്ചു. ബദറിലെ ഈ പരാജയത്തിന്റെ വാർത്ത വന്നു കിട്ടിയപ്പോൾ അവരെന്തു ചെയ്തു? പൊതുവെ ജാഹിലിയത്തിൽ അവരെന്തു ചെയ്യും? മരിച്ച ആൾക്ക് വേണ്ടി നിയാഹത്ത് നടത്തും, അലറിക്കരയും, ഉപ്പായം വലിച്ചു കീറുകയും അതുപോലെ നെഞ്ചത്തടിക്കുകയും മുഖത്തടിക്കുകയും ഒക്കെ ചെയ്യും. പക്ഷെ ആരും ഇങ്ങനെ ഒച്ചത്തിൽ കരയരുത് എന്ന് അവർ മുശ്രിക്കുകൾ ഒരു ഉത്തരവ് പോലെ പറഞ്ഞു. ആരും കരയരുത്. എന്തിനുവേണ്ടിയാണ്? ഈ കരച്ചിലും പുളിയും ഒക്കെ മുസ്ലിമുകൾക്ക് കണ്ടാൽ അവരത് അതിൽ സന്തോഷിക്കണ്ട. ശമാത്തത്തില്ല അജാ ഇല്ലാതിരിക്കാൻ വേണ്ടി, അപകടത്തിൽ ശത്രു സന്തോഷിക്കുക എന്ന അവസ്ഥ ഇല്ലാതിരിക്കാൻ വേണ്ടി അവരെന്ത് ചെയ്തു? ആരും കരയാൻ പാടില്ല എന്ന് പറഞ്ഞു. ഇബ്ൻ കസീർ റഹിമഹുള്ള അതേക്കുറിച്ച് പറഞ്ഞ മഹത്തായ ഒരു വാക്കുണ്ട്. അദ്ദേഹം പറഞ്ഞു, വകാന ഹാദ മിൻ തമാമി മാ അദബ അല്ലാഹു ബിഹി അഹ്യാഅഹും ഫിദാലിക വഖ്ത്, അവരിലെ ജീവനോടെ ബാക്കിയുള്ളവർക്ക് അല്ലാഹു നൽകിയ ശിക്ഷയാണ് അതും, ശിക്ഷയുടെ ഒരു പൂർത്തീകരണമാണ് അതും. വഹുവ തർക്കഹും തർക്കുഹും നൗഹ അലാ ഖത്ലാഹും, കൊല്ലപ്പെട്ടവർക്ക് വേണ്ടി അവർ കരഞ്ഞില്ല. ഫഇന്നൽ ബുകാഅ അലാൽ മയ്യിതി മിമ്മ യബുല്ലുഹു അദൽ ഹസീൻ, കാരണം കരച്ചിൽ പൊതുവെ അതുകൊണ്ട് എന്തുണ്ടാവും? ദുഃഖത്തിനൊരു ആശ്വാസം ഉണ്ടാവും, സംശയമില്ലാത്ത കാര്യമാണ്. അലറിക്കരയുക എന്നത് ഇസ്ലാമിൽ വിലക്കപ്പെട്ടതാണ്. ഒച്ചയിടുക, അലറിക്കരയുക എന്നത് വിലക്കപ്പെട്ടതാണ്. പക്ഷെ കണ്ണീരൊഴുക്കുക, കരയുക എന്നത് ആശ്വാസം പകരും എന്നത് ആർക്കും അറിയാവുന്ന കാര്യമാണ്. അടക്കി പിടിക്കുക എന്നത് പ്രയാസമുണ്ടാക്കും, ഖൽബിൽ വലിയ പ്രയാസമുണ്ടാക്കും. പക്ഷെ അതും കൂടി അവർ ചെയ്തില്ല എന്നത് യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ മറ്റൊരു ബാക്കി ജീവനോട് ഉണ്ടായിരുന്നവർക്ക് ലഭിച്ച അജാബായിരുന്നു എന്ന് ഇമാം ഇബ്നു കസീർ റഹിമഹുള്ള ഈ സംഭവം ഉദ്ധരിച്ചതിനു ശേഷം പറയുകയുണ്ടായി. അങ്ങനെ അവർ കരയാതിരുന്നെങ്കിലും അവിടെ ഈ ഒന്ന് കരഞ്ഞിരുന്നുവെങ്കിൽ എന്ന് ആഗ്രഹിച്ച ചിലരുണ്ടായിരുന്നു എന്നാൽ, കാരണം ഇത് അടക്കി പിടിച്ച് പ്രയാസമായി കരയാൻ പോലും സാധിക്കുന്നില്ല എന്നവസ്ഥയിൽ അതിൽ വീർപ്പുമുട്ടിയ ചില ആളുകൾ ഉണ്ടായിരുന്നു. അവർ ആഗ്രഹിച്ചു ഒന്ന് ഈ തീരുമാനം അവർ മാറ്റിയിരുന്നെങ്കിൽ എന്നവർ ആഗ്രഹിച്ചു. വിലക്കിയ മരിച്ച ആളുകൾക്ക് വേണ്ടിയുള്ള കരച്ചിലും വിലാപവും അതവരൊന്ന് അനുവദിച്ചിരുന്നുവെങ്കിൽ എന്ന് ആഗ്രഹിച്ച് വീർപ്പുമുട്ടിയ ചില ആളുകളുണ്ടായിരുന്നു. അസ്വദ് ബിൻ അബ്ദുൽ മുത്തലിബ് എന്ന ഒരാളുടെ കാര്യം നമുക്ക് ചരിത്രത്തിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം. അയാളുടെ മൂന്ന് മക്കൾ ബദറിൽ കൊല്ലപ്പെട്ടിരുന്നു. അതിലിങ്ങനെ വീർപ്പുമുട്ടി അയാളിങ്ങനെ നിൽക്കുന്ന ദിവസം ഒരു രാത്രി ഒരു സ്ത്രീ ഒരു കവിത ഇങ്ങനെ ചൊല്ലുന്നത് അല്ലെങ്കിൽ ഒരു വിലാപം ഇങ്ങനെ പറയുന്നത് അയാൾ കേട്ടു. അപ്പൊ അയാൾ കണ്ണു കാണുന്ന ആളായിരുന്നു അസ്വദ് ബിൻ അബ്ദുൽ മുത്തലിബ്. അയാൾ പറഞ്ഞു, എന്താണ് ആ സ്ത്രീ ഒരു നഷ്ടപ്പെട്ട കാര്യത്തെ കുറിച്ച് ഇങ്ങനെ വിലാപം പറയുന്നുണ്ടല്ലോ, അവൾ തന്റെ സങ്കടം പറയുന്നുണ്ടല്ലോ. ഖുറൈശികൾ നൗഹ് ഇങ്ങനെ മരിച്ചവർക്ക് വേണ്ടി ഒന്ന് വിലപിക്കാൻ അനുവാദം നൽകിയോ, എന്റെ മക്കൾക്ക് കൊണ്ട് എനിക്ക് കരയാനൊരു അവസരം കിട്ടുമോ എന്നാൾ ചോദിച്ചു. അപ്പൊ ആളുകൾ അയാൾ പറഞ്ഞു, ആ സ്ത്രീ അതിന് കരയുന്നല്ല, മറിച്ച് അവളുടെ ഒരു ഒട്ടകത്തെ കാണാണ്ടായി, ഒട്ടകം നഷ്ടപ്പെട്ടു പോയി, അതേക്കുറിച്ച് അവളുടെ വിലാപം ഇങ്ങനെ പറയുന്നതായി. അപ്പൊ അസ്വദ് ബിൻ അബ്ദുൽ മുത്തലിബിന് സഹിക്കാൻ സാധിച്ചില്ല, അയാളൊരു കവിത ചൊല്ലി, എന്താ പെണ്ണിന്റെ ഒട്ടകം പോയതിന് അവൾക്ക് വിലപിക്കാം, എന്റെ മൂന്ന് മക്കൾ മരിച്ചതിന് എനിക്ക് ഒന്നും പറയാൻ പാടില്ല എന്ന രൂപത്തിൽ അയാൾ ഒരു കവിത ചൊല്ലുകയുണ്ടായി. ഇങ്ങനെ അങ്ങേയറ്റം പരിതാപകരമായ രൂപത്തിൽ അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും എതിരിട്ടവർക്ക് പരാജയത്തിന്റെ കയ്പുനീർ കുടിക്കേണ്ടി വന്നു. അള്ളാഹുവിന്റെ റസൂലും സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സഹാബത്തും റളിയല്ലാഹു അൻഹും വിജയം നേടി പ്രതാപത്തോടെ മദീനയിലേക്ക് തിരിച്ചു പോവുകയുണ്ടായി. അല്ലാഹു റബ്ബുൽ ആലമീൻ യുദ്ധാർജിത സ്വത്തുക്കൾ എങ്ങനെ വീതിക്കണം എന്ന് വിവരിച്ചുകൊണ്ട് സൂറത്തുൽ അംഫാൽ ബദറിനെ കുറിച്ചുള്ള ധാരാളം പരാമർശങ്ങൾ നമുക്ക് സൂറത്തുൽ അംഫാലിൽ കാണാം. ആ സൂറത്ത് അവതരിപ്പിക്കുകയുണ്ടായി. 70 മുശ്രിക്കുകൾ കൊല്ലപ്പെട്ടു, 70 പേരെ മുസ്ലിമീങ്ങൾ തടവുകാരാക്കി. അതിൽ നിർബന്ധിതരായി ബദറിൽ പുറപ്പെട്ട അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബിനെ പോലെയുള്ള ആളുകൾ ഉണ്ടായിരുന്നു, നിർബന്ധിതരായി പുറപ്പെട്ടതാ. അങ്ങനെയുള്ള ആളുകളും ഈ ബന്ധികളിലുണ്ടായിരുന്നു. എന്നാൽ എല്ലാ ബന്ധികളും ഒരുപോലെയല്ല. ജീവനോടെ പിടിക്കപ്പെട്ടവരിൽ മക്കയിൽ വെച്ച് മുസ്ലിമീങ്ങളെ കഠിനമായി ഉപദ്രവിക്കുകയും ഇസ്ലാമിനെയും മുസ്ലിമീങ്ങളെയും അങ്ങേറ്റത്തെ ശത്രുതയോടെ എതിരിടുകയും ചെയ്ത ചില ആളുകളുണ്ടായിരുന്നു. അവരിൽ അങ്ങേറ്റം കടുത്ത കുഫറിൽ അറിയപ്പെട്ട രണ്ടുപേരാണ് നദ്ർ ബിൻ ഹാരിസ്, അതുപോലെ ഉഖ്ബത്ത് ബിൻ അബി മുഅയ്യിദ് എന്നുപേരുള്ള രണ്ടുപേർ. ഇതിൽ നദ്ർ ബിൻ ഹാരിസിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊല്ലാൻ ഉത്തരവിട്ടു. ബന്ദിയായി പിടിച്ചതിന് ശേഷം കൊല്ലാൻ ഉത്തരവിട്ടു. അത്രയും വലിയ ദ്രോഹം ഇസ്ലാമിന് മുസ്ലിമീങ്ങൾക്കും അയാൾ ചെയ്തിരുന്നു എന്നതുകൊണ്ട് ഉഖ്ബത്ത് ബിൻ അബി മുഅയ്യിദിനെയും കൊല്ലാൻ ഉത്തരവിട്ടു. അവനായിരുന്നു അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കുമ്പോൾ മുമ്പ് കഅബയിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഴുത്തിൽ ഒട്ടകത്തിന്റെ കുടൽമാല കൊണ്ടുവന്നിട്ടവൻ. ഉഖ്ബത്ത് ബിൻ അബി മുഅയ്യിദിനെ കൊല്ലാൻ തീരുമാനിച്ചപ്പോൾ അവൻ നബിയോട് ചോദിച്ചു, മൻ ലിസ്സബിയ്യതി യാ മുഹമ്മദ്, ഓ മുഹമ്മദ്, കുട്ടികൾക്കൊക്കെ ആരാണുള്ളത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദയ പിടിച്ചു പറ്റാൻ വേണ്ടി അവൻ ചോദിച്ചു. നോക്കണം നിങ്ങൾ, അള്ളാഹുന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ മുസ്ലിമീങ്ങളെയും കൊല്ലാൻ അവൻ പുറപ്പെടുമ്പോൾ അവരെ കുട്ടികളുടെ കുറിച്ച് അവന് ചിന്ത ഉണ്ടോ? ഇല്ലല്ലോ. അതേസമയം അവന് നേരെ വാൾ വരുമ്പോൾ അവൻ പറയുകയാണ്, മൻ ലിസ്സബിയ്യതി യാ മുഹമ്മദ്, ഓ മുഹമ്മദ്, കുട്ടികൾക്കൊക്കെ ആരാണുള്ളത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞു, അന്നാർ. അന്നാർ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞു. ചില പണ്ഡിതന്മാർ പറഞ്ഞത് കാണാൻ അതിന് ജവാബുൽ ഹക്കീം എന്ന് പറയും, ഇജാബത്തുൽ ഹക്കീം. ഇതൊരു ശൈലിയാണ്. അതായത് ഒരു ചോദ്യം ചോദിച്ചാൽ ചോദിച്ച ചോദ്യത്തിനല്ല, മറിച്ച് അവൻ ചോദിക്കേണ്ടിയിരുന്ന ചോദ്യത്തിന് മറുപടി പറയാം. മനസ്സിലല്ലേ? ചോദിച്ച ചോദ്യത്തിനല്ല, ചോദിക്കേണ്ടിയിരുന്ന ചോദ്യത്തിന് മറുപടി പറയുക. ഒരാൾ നബിയോട് ചോദിച്ചു, നബിയെ, എപ്പോഴാണ് അന്ത്യനാൾ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, നീ അതിനുവേണ്ടി എന്താണ് ഒരുക്കിയിട്ടുള്ളത്? അതിനുവേണ്ടി നീ എന്താണ് ഒരുക്കി വെച്ചിട്ടുള്ളത്? ഇവൻ ശരിക്ക് യഥാർത്ഥത്തിൽ ആകുലപ്പെടേണ്ടിയിരുന്നത് ജീവിച്ചിരിക്കുന്ന അവന്റെ മക്കളുടെ കാര്യമല്ല, അവന്റെ പോക്ക് എങ്ങോട്ടായിരിക്കും, എവിടേക്കായിരിക്കും അവൻ പോവുക, അതാണ് അവൻ യഥാർത്ഥത്തിൽ ആകുലപ്പെടേണ്ടിയിരുന്നത് അവന്റെ ജീവിതത്തിൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതവന് പറഞ്ഞു, അന്നാർ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവന് മറുപടി കൊടുക്കുകയും അവനെ നബിയുടെ ഉത്തരവ് പ്രകാരം മുസ്ലിമീങ്ങൾ കൊലപ്പെടുത്തുകയും ചെയ്തു. അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സന്തോഷം, മുസ്ലിമീങ്ങളുടെ വിജയത്തിന്റെ സന്തോഷ വാർത്ത മദീനക്കാരെ അറിയിക്കാൻ നബിയുടെ കൂട്ടത്തിൽ നിന്ന് സഹാബത്തിൽ നിന്ന് രണ്ടുപേർ മദീനയിലേക്ക് പോയി, നേരത്തെ പുറപ്പെട്ടു. അബ്ദുല്ലാഹി ബിൻ റവാഹ, അതുപോലെ സെയ്ദ് ബിൻ ഹാരിത എന്നീ രണ്ട് സഹാബിമാർ, അവർ ചെല്ലുകയും മുസ്ലിമീങ്ങളെ ബദറിന്റെ സന്തോഷ വാർത്ത അറിയിക്കുകയും ചെയ്തു.
ഇതാണ് സഹോദരങ്ങളെ ചുരുങ്ങിയ രൂപത്തിൽ ബദറിന്റെ ചരിത്രം. നമ്മുടെ ഈ ദർസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചരിത്രം വിവരിക്കാൻ നടത്തി നമ്മൾ കൂടുതൽ ഇതുവരെയുള്ള ദർസുകളിൽ സമയം ചെലവഴിച്ചത് ഈ ചരിത്രം വിവരിക്കാൻ വേണ്ടിയാണ്. അത് അത്രയും ഉജ്ജ്വലമായ അതുപോലെ ധാരാളം പാഠങ്ങൾ ഉൾക്കൊള്ളുന്നതുമായ ചരിത്രമായത് കൊണ്ട് മുസ്ലിമീങ്ങളുടെ ഇസ്ലാമിന്റെ യുദ്ധം എന്ന് പറയുന്നത് ഈ കാലത്ത് ആധുനിക കാലത്ത് പലരും അവരുടെ തെറ്റായ പ്രബോധനങ്ങളുടെ ഒരു പ്രധാന വിഷയമാക്കി വെച്ചിട്ടുള്ള വിഷയമാണ്. ഇസ്ലാമിലെ യുദ്ധവും മുസ്ലിമീങ്ങളുടെ സായുധമായ പോരാട്ടങ്ങളുമെല്ലാം അത് തെറ്റിദ്ധരിച്ചിട്ടുള്ള മുസ്ലിമീങ്ങളിലെ പല ആളുകളുമുണ്ട്, പല വികാരജീവികളുമുണ്ട്. അതുപോലെ നേരെ തിരിച്ച് ഇസ്ലാമിലെ യുദ്ധത്തിന് മനസ്സിലാക്കിയ ആളുകളുമുണ്ട്. രണ്ടും ഇസ്ലാമിലെ യുദ്ധങ്ങൾ എവിടെയാണ് ആരംഭിച്ചത്, അള്ളാഹുവിന്റെ അതേ സംബന്ധിച്ചുള്ള ആയത്തുകൾ ആദ്യം അവതരിച്ചത് ഏതാ എന്നീ കാര്യങ്ങൾ വിശദീകരിക്കുമ്പോൾ നമ്മൾ വിശദമായി സംസാരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒരിക്കലും ഒരു വിഷയവും നമ്മൾ സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുക്കപ്പെട്ട രൂപത്തിൽ മനസ്സിലാക്കരുത്, ഇത് യഥാർത്ഥ രൂപത്തിൽ മനസ്സിലാക്കുക. ഈ വിഷയത്തിൽ ഒരാൾ തെറ്റായി മനസ്സിലാക്കിയാൽ ഒരാൾ വലിയ അപകടത്തിലാണ് ചെന്ന് ചാടുക. അയാളുടെ ദീനും അതുപോലെ ദുനിയാവും ഒരുപോലെ നശിപ്പിക്കപ്പെടും. വാളെടുക്കുകയും എന്നിട്ട് അന്യായമായ ചോര ചിന്തുകയും ചെയ്താൽ ഒരുവൻ വലിയ അപകടത്തിലാണ് ചെന്ന് ചാടുക, യാതൊരു സംശയവുമില്ല. അവന്റെ ദീനും അവന്റെ ദുനിയാവും ഒരുപോലെ ഫസാദാവും. അവനവനും അതുപോലെ മുസ്ലിമീങ്ങൾ മുസ്ലിം ഉമ്മത്തിനും ഒരുപോലെ കുഴപ്പങ്ങൾ വരുത്തി വെക്കും. മനസ്സിലായില്ല? അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതേക്കുറിച്ച് ശക്തമായ താക്കീത് നമുക്ക് നൽകിയിട്ടുണ്ട്. ഇസ്ലാമിന്റെ പണ്ഡിതന്മാർ അതേക്കുറിച്ച് ശക്തമായ താക്കീതുകൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. യുദ്ധം അതിന്റേതല്ലാത്ത സന്ദർഭത്തിൽ മനസ്സിലാക്കുക എന്നതിനെ കുറിച്ച്, ആയുധമെടുക്കുക എന്നത് അതിന്റെ സന്ദർഭത്തിലല്ലാതെ മനസ്സിലാക്കുക എന്നതിനെ കുറിച്ച്. ഇസ്ലാമിലെ അറിയപ്പെട്ട യുദ്ധം ബദറാണ്. നോക്കൂ, ഹിജറ രണ്ടാമത്തെ വർഷമാണ്. ഓരോ സായുധമായ നീക്കവും ഹിജറക്ക് ശേഷം മാത്രം. മക്കയിൽ ഒരിക്കലും അതുണ്ടായിട്ടില്ല. എന്തുകൊണ്ടാണ്? ഒരു സംശയവുമില്ല, മക്കയിൽ അള്ളാഹു അത് അനുവദിച്ചിട്ടില്ല. മക്കയുടെ സാഹചര്യം ഖിയാമത്ത് നാൾ വരെ എവിടെ നിലകൊള്ളുന്നുവോ അവിടെ ഒന്നും സായുധമായ പോരാട്ടങ്ങൾക്ക് അനുവാദമില്ല. മുസ്ലിമീങ്ങൾക്ക് ഭരണമില്ലാത്ത, അവർക്ക് ശക്തിയില്ലാത്ത, അവർക്കൊരു ഇമാമില്ലാത്ത, ഇമാം എന്ന് പറഞ്ഞാൽ ഭരണാധികാരിയില്ലാത്ത, ശരിയായ നേതൃത്വമില്ലാത്ത അവസ്ഥയും ഒരിക്കലും അവർ ആയുധമെടുക്കുക എന്നത് പാടില്ലാത്തതാണ്. അതിന്റെ ദൂഷ്യവും അതിന്റെ ദുഷ്ഫലവും ആദ്യം അനുഭവിക്കേണ്ടി വരിക മുസ്ലിമീങ്ങൾ തന്നെയാണ്. ആദ്യം അവർ തന്നെയാണ് അനുഭവിക്കേണ്ടി വരിക. അതുപോലെ ഇസ്ലാമിന്റെ പേര് മോശമാകാനും ഇസ്ലാമിക പ്രബോധനം തടസ്സപ്പെടാനും ജനങ്ങൾ ദീൻ പഠിക്കുന്നത് തടസ്സപ്പെടാനും എല്ലാം അത് കാരണമാകും. സമാധാനമുള്ള അവസ്ഥയിലല്ലാതെ നമുക്ക് ഇതൊന്നും സാധ്യമല്ല. ഒരു സൽപ്രവർത്തനവും അതുപോലെ മതപഠനവും ഇസ്ലാമിക പ്രബോധനവും ഒന്നും സമാധാനപരമായ അവസ്ഥയിലല്ലാതെ നമുക്ക് സാധ്യമല്ല. കാര്യം നമ്മൾ ശരിക്കും മനസ്സിലാക്കണം, ശരിക്കും നമ്മളത് ഉൾക്കൊള്ളണം. അള്ളാഹു റബ്ബുൽ ആലമീൻ കാര്യങ്ങൾ ശരിയായി മനസ്സിലാക്കാനും ശരിയായ രൂപത്തിൽ മുന്നോട്ടു പോകാനും നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അള്ളാഹു എല്ലാവിധ ഷർറുകളിൽ നിന്നും നമുക്ക് കാത്തുരക്ഷിക്കുകയും എല്ലാ ഖൈറിൽ നിന്നും അള്ളാഹു നമുക്ക് ഓഹരി നൽകുകയും ചെയ്യുമാറാകട്ടെ. സല്ലല്ലാഹു വസല്ലം അലാ നബീന മുഹമ്മദ് വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വതൂബു ഇലൈക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.